വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നത് എന്ന് ബുഖാരി ഉദ്ധരിക്കുന്നതടക്കം നിരവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അതിനെ അത് പ്രായാധിക്യത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കടയാതെ വന്നതുകൊണ്ട് ചെയ്തതാണ് എന്ന് വ്യാഖ്യാനിക്കലുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുവാൻ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം വിശദീകരിച്ച 10 സഹാബികൾ നമസ്കാരത്തിന്റെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് അത് വിശദീകരിച്ചു എന്ന്. ഞാൻ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നമസ്കരിച്ചു കാണിച്ചു എന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നമസ്കാരം വിശദീകരിക്കുന്ന സഹാബികൾ അത് വയ്യാതായപ്പോൾ ചെയ്തതാണ് എന്ന് പറഞ്ഞു പറയാനില്ല. നമസ്കാരത്തിന്റെ ഭാഗമായി അവർ ചെയ്തത് കാണുവാൻ സാധിക്കും. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത് വഖാന യഅതമിദു അലാ യദൈ, കയ്യിൽ ഊന്നിക്കൊണ്ടായിരുന്നു എഴുന്നേറ്റത് എന്ന് കാണാൻ കഴിയും. അപ്പോ ഊന്നി എഴുന്നേൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചില ആളുകൾ ആദ്യം കൈ വെക്കും, എന്നിട്ട് ആ കൈ വെച്ചതിന്റെ സുന്നത്ത് കിട്ടിയില്ലെന്ന്, എന്നിട്ട് പിന്നെ അങ്ങനെ കാലമ തന്നെ എഴുന്നേറ്റ് വരും. അപ്പൊ എന്തായി? സുന്നത്ത് ശരിയായില്ല. സുന്നത്തിന്റെ ശരിയായ രീതി വരണമെങ്കിൽ കയ്യിൽ ഊന്നി എഴുന്നേറ്റു എന്ന് പറയുന്ന അത് അനുസരിച്ച് വരുമ്പോൾ ആദ്യം കാൽമുട്ടായിരിക്കണം പൊന്തേണ്ടത്, എങ്കിലേ കയ്യിന്മേൽ ഊന്നി എന്ന് പറയുന്ന സുന്നത്ത് ശരിയാവുള്ളൂ. നേരെ മറിച്ച് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് എഴുന്നേൽക്കണമെന്നല്ലോ, കാലും ഊന്നി എഴുന്നേറ്റെന്ന് പറയാം. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഊന്നി എഴുന്നേറ്റു എന്നാണ് ഹദീസിലുള്ളത്. ഇനി വേറൊരു ചർച്ച, ആ കയ്യിൽ ഊന്നി എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? ഹദീസിൽ അതും വളരെ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാചകം ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് നമസ്കരിക്കുവാനോ ഏതൊരു ഇബാദത്ത് ചെയ്യാനും ജീവിക്കുവാനും ശ്രമിച്ചാൽ വളരെ കൃത്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളായിട്ട് പോലും അതിന്റെ ഒന്നുപോലും ഒരു മുടിനാരിഴ പോലും നമുക്ക് നഷ്ടപ്പെടാത്ത കോലത്തിൽ കൃത്യമായി അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ര വഇന്നാ ലഹു ലഹാഫിദൂൻ എന്നതിന്റെയും ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം തർക്കമുണ്ടായി കഴിഞ്ഞാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതിലേക്ക് മടക്കാൻ അള്ളാഹു പറയൂല. അപ്പൊ അള്ളാഹു പറഞ്ഞ ആ കാര്യം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തും ഓൾറെഡി അവിടെ സുരക്ഷിതമായിട്ടുണ്ടാകും. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി പ്രാവർത്തികമാക്കിയാൽ മതി. അങ്ങനെ കൈ ഊന്നി എഴുന്നേൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബികൾ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ, ഇബ്നു ഉമറിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, മുത്തബിഉ സുന്ന, സുന്നത്തിന്റെ ചെറിയ ഒരു ഭാഗം പോലും അവഗണിക്കാതെ അനുവദനീയമായ സംഗതി, അത് അത്ര ശ്രദ്ധിക്കേണ്ടതില്ല. എന്നിരുന്നാൽ പോലും ആ സഹാബി അത് വളരെ കാര്യമായി ഗൗരവമായി എടുത്തുകൊണ്ട് ചെയ്തിരുന്ന സഹാബിയാണ്. അദ്ദേഹം സുജൂദിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പറയുന്നുണ്ട് നമസ്കാരത്തിന്റെ. പിന്നെ എഴുന്നേൽക്കുമ്പോൾ കൈ കുത്തിയാണ് എഴുന്നേൽക്കുന്നത് എന്ന് പറയുകയും ചെയ്തിട്ട് അതിന്റെ രൂപം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വഖാന യഅതമിദു അലാ യദൈഹി എന്ന ഹദീസിന് അദ്ദേഹം വിശദീകരിക്കുന്നത് വഖാന യഅജിനു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷ്ടി ചുരുട്ടി കുത്തി എഴുന്നേൽക്കുമായിരുന്നു. ഇപ്രകാരം അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന വേറെ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് കണ്ടതിന് ശേഷം അതിനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് മതിയാകും. ഒരു സുന്നത്ത് നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ എന്ന രീതിയിൽ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് അയാൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിദുറ പറയാൻ കഴിഞ്ഞേക്കും. നേരെ മറിച്ച് ഓ ഇപ്പൊ ഒരു പുതിയ നമസ്കാരക്കാരി നമസ്കാരത്തിൽ വിരൽ അനിക്കൊണ്ട് ആളുകളുടെ എല്ലാം ശ്രദ്ധ തെറ്റിക്കുന്ന അതിന് ഒരു പരിഹാസം. പിന്നെ കൈകുത്തി എഴുന്നേൽക്കുന്നത് എന്തോ ഗുസ്തിക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമാണ് നമസ്കരിച്ചത്, അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബികൾ. അവർ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ഭാഷാപരമായ ചർച്ചയിൽ വന്നൊരു ഭാഗമാണ് വേറെ ചില ആളുകൾക്ക് അലവസരം ഉണ്ടാക്കുന്നത്. യഅജിനു എന്ന് പറഞ്ഞാൽ അത് മാവ് കുഴക്കുന്ന ആൾ കൈ ചുരുട്ടി പിടിക്കുന്നത് പോലെ, മുഷ്ടി ചുരുട്ടുന്നത് പോലെ എന്ന് ഭാഷാ വിശദീകരണത്തിലുണ്ട്. ആ ഭാഷയുടെ വിശദീകരണം പറയുമ്പോൾ മാവ് കുഴക്കുന്ന ആളൊന്നും അങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടൊന്നും കുഴക്കലില്ല, അതങ്ങനെ അത് ചെയ്യണില്ലെങ്കിൽ മിസ്റ്റർ അത് ഒഴിവാക്കി മാറി. ആ സുന്നത്ത് അവഗണിക്കുന്നുവെങ്കിൽ ആ ചെയ്യുന്ന ആളെ കൂടി അയാളെ കൂടി വസ്വാസിലാക്കുന്ന പിശാചിന്റെ
ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഏതായാലും ശരിയല്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം സൂചിപ്പിച്ച ഒരു പോയിന്റ്, ഇമാം നവവി അല്ലെങ്കിൽ ഇബ്നു ഹജർ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കില്ല,
വിശദീകരിച്ച കൂട്ടത്തിൽ മാവ് കുഴക്കുന്ന ആള് ഇനി ആ രീതിയിൽ തന്നെ ഭാഷ ഇതനുസരിച്ചാൽ തന്നെ മാവ് കുഴക്കുന്ന ആൾ ഇങ്ങനെ വെച്ചിട്ടല്ല കുഴക്കല്, അയാളൊരു ചുരുട്ടലുണ്ട്. പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞതാണ് യജ്നു എന്ന് പറഞ്ഞാൽ കൈ ചുരുട്ടുക എന്നൊരവസ്ഥ തന്നെയുണ്ട്. അത് എങ്ങനെയായിരിക്കണം? മാവ് കുഴക്കുമ്പോൾ ആണ് ചുരുട്ടുന്നത് പോലെ, കൈ ചുരുട്ടുന്നത് പോലെ. അപ്പോൾ കൈ ഇങ്ങനെ കുത്തി എഴുന്നേൽക്കലല്ല പരിപൂർണമായ സുന്നത്തിന്റെ രീതി, ഒരു ചുരുട്ടൽ. അതാണ് കൃത്യമായി ഭാഷാ പണ്ഡിതന്മാർ ലിസാനുൽ അറബിലും നിഹായിലും എല്ലാം പറഞ്ഞത്, മുഷ്ടി ചുരുട്ടി അതിന്മേൽ ഊന്നി എഴുന്നേൽക്കുമായിരുന്നു എന്ന്. അതിന് ആർക്കെങ്കിലും ഇനി കൈകൊണ്ടോ ശരീരം കൊണ്ടോ കഴിയാതെ വരുന്നുവെങ്കിൽ അതിന്റേതായ രീതിയിൽ ചെയ്യാം, അത് ഇളവുണ്ട്. നേരെ മറിച്ച് അതിനെ അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന രീതി ഏതായാലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രീതി, കൈ ഊന്നി എഴുന്നേൽക്കുക എന്നത് സുന്നത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ആ ഊന്നി എഴുന്നേൽക്കുന്നതിന്റെ രൂപം പൂർണ്ണമായി നമുക്ക് കിട്ടണമെങ്കിൽ, സുന്നത്തിനോട് 100% കൂറ് പുലർത്തിയവരാകണമെങ്കിൽ മുഷ്ടി ചുരുട്ടി തന്നെ കുത്തണം എന്നാണ് തെളിവുകൾ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ മുഷ്ടി ചുരുട്ടി കുത്തുന്നില്ല കൈ കുത്തണുള്ളൂ എങ്കിലോ സുന്നത്തിന്റെ കുറച്ച് ഭാഗം കൂലി നഷ്ടപ്പെട്ടു എന്നേ അങ്ങനെയുള്ളവരോട് പറയാനുള്ളൂ. നേരെ മറിച്ച് കൈയും കുത്തുന്നില്ല കാലും കുത്തുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കളിയാക്കി പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലോ അവരോട് ആ നമസ്കരിച്ച് ടൈം കളയണ്ടെന്ന് നമുക്ക് പറയാനുള്ളൂ. കാരണം ആ വിശ്വാസം, ആ മെന്റാലിറ്റി, മനോഗതി തന്നെ ഒരു വിശ്വാസിയുടെ നിലപാടിനോട് യോജിച്ചതല്ല. അറിയില്ലെങ്കിൽ അന്വേഷിക്കണം, പഠിക്കണം, എന്നിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ശരിയെന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അതൊക്കെ ചെയ്യാമല്ല, അവർക്ക് എത്ര അറിവുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷേ അത് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന രീതി ഗുരുതരമാണ്, അത് സൂക്ഷിക്കേണ്ടതാണ് എന്ന് ഉണർത്തുവാൻ ഈ അവസരം പ്രത്യേകം ഞാൻ ഉപയോഗപ്പെടുത്താം. പിന്നെ അങ്ങനെ എഴുന്നേറ്റ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദും ബിസ്മിയും പതുക്കെ ഓതിയതിനു ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെയായിരുന്നു നമസ്കാരത്തിൽ ഓതി തുടങ്ങാറുള്ളത്. ദുആഉൽ ഇസ്തിഫ്താഹ് അല്ലാത്ത മറ്റെല്ലാം രണ്ടാമത്തെ റക്അത്തിലും ആവശ്യമാണെന്നർത്ഥം. അങ്ങനെ ആ രണ്ടാമത്തെ റക്അത്ത് മുമ്പ് വിശദീകരിച്ച അതേപോലെ തന്നെ റുകൂഉം ഇഅ്തിദാലും സുജൂദുമെല്ലാം ആ രീതിയിൽ തന്നെ നിർവഹിച്ചതിനു ശേഷം ആദ്യത്തെ തശഹ്ഹുദിലേക്ക് നമ്മളെത്തി. രണ്ട് റക്അത്ത് പൂർത്തിയായിപ്പോയി. രണ്ട് റക്അത്ത് പൂർത്തിയായിക്കഴിഞ്ഞാൽ ആദ്യത്തെ തശഹ്ഹുദ് അഥവാ രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയായതിനു ശേഷം തശഹ്ഹുദിലിരിക്കണം, അതിൽ അഥവാ അത്തഹിയാത്തിലിരിക്കണം. അതിന്റെ രീതി എങ്ങനെയാണ്? ഇഫ്തിറാഷിന്റെ ഇരുത്തം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇഫ്തിറാഷിന്റെ ഇരുത്താണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇടത്തെ കാല് പരത്തി വെച്ചിട്ട് അതിന്മേൽ ഇരുന്ന് വലത്തെ കാൽ നാട്ടിവെച്ച് അതിന്റെ വിരലുകൾ, വിരൽ തലപ്പുകൾ കിബിലക്ക് അഭിമുഖമായി വരുന്ന പോലത്തെ ആ ഇരുത്തമാണ് നമസ്കാരത്തിൽ നല്ലൊരു ശതമാനം ഘട്ടങ്ങളിലും സന്ദർഭത്തിലും വരുന്നത്. രണ്ട് റക്അത്ത് മാത്രമുള്ള സുബ്ഹ് നമസ്കാരം പോലെയുള്ള നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമായിരുന്നു ഇരുന്നത് എന്ന് പ്രത്യേകം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വായിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എന്റെ ഓർമ്മ, സഹാബി. അദ്ദേഹം പറയാൻ, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കരിക്കുന്നത് കണ്ടു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൽ ഇരുന്നത്, തശഹ്ഹുദിന്റെ ഇരുത്തം ഇരുന്നത്, ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് അഥവാ ഇടത്തെ കാലിന്മേൽ ഇരുന്ന് വലത്തെ കാലിൽ നാട്ടിവെച്ചുകൊണ്ടുള്ള ഇരുത്തമാണ്. അതുകൊണ്ട് രണ്ടര കാലത്തുള്ള നമസ്കാരം ഉണ്ടാവും, സുന്നത്ത് നമസ്കാരങ്ങള്, അതുമല്ലെങ്കിൽ സുബ്ഹ് പോലുള്ള നമസ്കാരങ്ങൾ. ഈ സന്ദർഭത്തിൽ ചില ആളുകൾ ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഷാഫിഈ മദ്ഹബിന്റെ സ്വാധീനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ തവറുക്കിന്റെ ഇരുത്തിരിക്കലുണ്ട്, അതല്ല സുന്നത്തിനോട് 100% യോജിച്ച ഇരുത്തം. പൊതുവെ ഇരിക്കാറുള്ള ഇഫ്തിറാഷിന്റെ ഇരുത്തം. അപ്പൊ സുബ്ഹ് നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, ഈ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതേപോലെ തന്നെ സുബ്ഹി അല്ലാത്ത മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവും രണ്ടര റക്അത്ത് വീതമുള്ള, ആ നമസ്കാരങ്ങളിൽ ഇരിക്കേണ്ടത് ഈ കോലത്തിലാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്ത് ഇടത്തെ കാലിന്മേൽ ഇരുന്ന് വലത്തെ കാൽ കുത്തിവെച്ച് വിരലുകൾ അതിന്റെ കിബിലക്ക് അഭിമുഖമായി വരുന്ന കോലത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സുന്നത്തിനോട് 100% നമുക്ക് കൂറ് പുലർത്താൻ സാധിക്കും. എന്നിട്ട് ആദ്യത്തെ തശഹ്ഹുദിൽ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ തഹിയാത്തിൽ ഇരുന്നതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഇരിക്കേണ്ട രൂപം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, കൈകൾ കാൽമുട്ടുകളിലോ തുടയിലോ വെക്കുക, കൈമുട്ടുകൾ അകറ്റി വെക്കാതെ ചേർത്തായിരിക്കണം വെക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ ഇരുത്തത്തിന്റെ വേറെ രൂപം, അതിന്റെ പൂർണ്ണമായ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ കൈ മുട്ടിന്മേൽ വെക്കും അല്ലെങ്കിൽ തുടയിന്മേൽ വെക്കും എന്ന് പറഞ്ഞല്ലോ. ഈ സന്ദർഭത്തിൽ ഇടത്തെ കൈ വിരലുകളെല്ലാം ചേർത്ത് പിടിച്ച് ഇപ്രകാരം വെക്കുമെങ്കിൽ വലത്തെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചൂണ്ട് വിരൽ ഒഴികെ ബാക്കിയെല്ലാം ചുരുട്ടി പിടിക്കുമായിരുന്നു. എന്നിട്ട് ഈ വിരൽ വെക്കുന്നതിന് രണ്ട് രീതിയുണ്ട്. തള്ളവിരൽ വെക്കുന്നത്, ഒന്ന് നടുവിരലിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കും. നടുവിരലിന്റെ ഭാഗത്ത് കടക്കുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കാം, അതൊരു രീതിയാണ്. അതുമല്ലെങ്കിൽ ഈ നടുവിരലും തള്ളവിരലും ചേർത്തുകൊണ്ട് ഒരു വളയം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്രകാരം തിരിക്കും. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്നേ സുന്നത്തുള്ളൂ. ഇത് രണ്ടുമല്ലാത്ത രീതി വലത്തെ കൈയുടെ വിരലുകൾ ചൂണ്ടുവിരലല്ലാത്ത മറ്റ് വിരലുകളെല്ലാം ചുരുട്ടി പിടിച്ചതിന് ശേഷം തള്ളവിരൽ നടുവിരലിന്റെ കടഭാഗത്ത് അടിഭാഗത്ത് കൊണ്ടുവന്ന് വെക്കും. ഇതൊരു രീതിയാണ്. രണ്ടാമത്തെ രീതി നടുവിരലും തള്ളവിരലും കൂട്ടി ഒരു വളയം, ഒരു വൃത്തം ഉണ്ടാക്കുന്ന പോലത്തെ. അപ്പോൾ ചൂണ്ടുവിരലിങ്ങനെ ചൂണ്ടി നിൽക്കും, നടുവിരലും തള്ളവിരലും കൂടി ഒരു വൃത്തമായിട്ട് നിൽക്കും, ബാക്കി മൂന്ന് വിരലുകളും രണ്ട് വിരലും ചുരുണ്ട് നിൽക്കും. ചെറിയ മറ്റേ എടുത്ത കൈയുടെ വിരലുകൾക്കാണ് യാതൊരു മാറ്റവുമില്ലാതെ അത് ആ രീതിയിൽ തന്നെ മുട്ടുക. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചലിപ്പിക്കുമായിരുന്നു. കാന യുഹർദിഖുഹ, ആ വിരലിനെ ചലിപ്പിക്കുമായിരുന്നു. വയദുഉ ബിഹ, അത് മുഖേന അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. സഹിയാത്തിൽ ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ വന്നുണ്ടല്ലോ, ആ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നതിനനുസരിച്ച് വിരൽ ചലിപ്പിക്കുമായിരുന്നു എന്ന് സഹീഹായ ഹദീസിലുള്ളതാണ്. അതും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആളുകൾ അറിയാത്തതുകൊണ്ടോ എന്തോ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു സുന്നത്തായതുകൊണ്ട് അത് സൂക്ഷിക്കണം. അത് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരലിന്മേലായിരുന്നു നോക്കിയിരുന്നത്. മറ്റ് സന്ദർഭങ്ങളിലെല്ലാം സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കിയിരുന്നതെങ്കിൽ അത്തഹിയാത്തിൽ തശഹ്ഹുദിലിരിക്കുമ്പോൾ ചൂണ്ടിയ ആ വിരലിലേക്ക് നോക്കുമായിരുന്നു, ആ വിരൽ ചലിപ്പിക്കുമായിരുന്നു, ആ കൈ വച്ചിരുന്ന കോലവും നമ്മൾ വിശദീകരിച്ചു. ഇങ്ങനെയാണ് ചൂണ്ടൻ. പിന്നെ വേറെ ഒരു സംശയമുള്ളത്, പൊതുവെ ആളുകളിങ്ങനെ ആദ്യത്തിലൊന്നും ചെയ്യാതെ അടുത്ത അഷദല്ലാന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വേറെ അവസാനം എഴുന്നേൽക്കണക്കു മുമ്പോ അല്ലെങ്കിൽ വിടക്കുന്നൊന്ന് വാങ്ങിച്ചിട്ട് നിർത്തേക്ക് ചെയ്യാൻ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേകം ആയിട്ടൊരു സമയം പഠിപ്പിച്ചിട്ടില്ല. ആദ്യം ഇരിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ ചൂണ്ട എന്നുള്ളതാണ് സുന്നത്തിന്റെ രീതി. ഇല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരൊറ്റ ഹദീസും ളഈഫായ ഹദീസ് പോലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പ്രത്യേകമായ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടില്ല. മുസ്ലിമിൽ നേരെ തിരിച്ചാണുള്ളത്. അത്തഹിയാത്തിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞ പോലെ വിശദീകരിച്ചിട്ട് വെക്കുമായിരുന്നത്. അപ്പൊ എന്ത് വേണം, തുടക്കത്തിൽ തന്നെ ആണെന്നാണ് അതിന് കിട്ടാൻ. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്സുതു കഫഹു ലിയുസറ അലാ റുക്ബതിഹി ലിയുസറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തെ കൈ ഇടത്തെ കാൽമുട്ടിലും വലത്തെ കൈപ്പത്തി വലത്തെ കാൽമുട്ടിലും വെക്കുമായിരുന്നു. വയഖ്ബിദു അസാബിഅ കഫ്ഹി ലിയുമ്ന കുല്ലഹ, വലത്തെ കൈപ്പത്തിയുടെ എല്ലാ വിരലുകളും ചുരുട്ടി പിടിക്കും. വയുശീഉ ബിഇസ്ബാഇഹി അല്ലതി തലിൽ ഇബ്ഹാം, തള്ളവിരലിനോട് ചേർന്ന് നിൽക്കുന്ന ചൂണ്ട് വിരൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവാൻ ഉപയോഗിക്കും. ഇരൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് ചൂണ്ടിപ്പിടിക്കും. വയർമീ ബിബസരിഹി ഇലൈഹ, എന്നിട്ട് കണ്ണ് അതിലേക്ക് അയക്കും, അഥവാ ദൃഷ്ടി അങ്ങോട്ട് വായിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കും, ആ വിരലിലേക്ക് നോക്കി നിൽക്കും. മുസ്ലിമും ഇബ്നു ഹുസൈമിയൊക്കെ ഉദ്ധരിച്ച ഹദീസ്. അപ്പൊ അവിടെ ഒന്നും പ്രത്യേകമായ ഒരു സന്ദർഭം പറയുന്നില്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന സന്ദർഭത്തിലാണ്. പിന്നെ അത് പറയുന്ന പണ്ഡിതന്മാർ ഒരു ന്യായം പറയാറുണ്ട്, മുസ്ലിയാക്കന്മാരായാലും മൗലവിമാരായിരുന്നാലും അത് പറയുന്നത്. കാരണം ഒന്ന്, ഇത് ഏകത്വത്തെ തൗഹീദിനെ സൂചിപ്പിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഭാഗമാണ്. അപ്പൊ തൗഹീദുമായി ബന്ധപ്പെട്ട് ആ തൗഹീദിന്റെ പ്രഖ്യാപനം പ്രാവർത്തികമായി കൂടി ചെയ്യലാണ് അതിന്റെ ഹിക്മത്ത് എന്നൊക്കെ പറയുന്നത്. എന്നാലും ഈ പറഞ്ഞതിന് എതിരാവൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രമല്ല തൗഹീദ് വരുന്നത്, അത്തഹിയാത്തു അൽ മുബാറകാത്തു വസ്സലവാത്തു അത്തയ്യിബാത്തു ലില്ലാഹ്, ഇതൊക്കെ ഏകനായ അള്ളാഹുവിനാണ് എന്ന് പറയുന്ന ഇതിലെല്ലാം തൗഹീദിന്റെ ഭാഗമുണ്ട്. അപ്പോ അത്തഹിയാത്തിന്റെ ആദ്യം മുതലേ തൗഹീദിന്റെ പ്രഖ്യാപനങ്ങൾ ഉള്ളതുകൊണ്ട് ആദ്യമേ തന്നെ ഏകദൈവാരാധനയുടെ സിമ്പിളായിക്കൊണ്ട് ഇതിനെ കണ്ടാൽ തന്നെയും
അല്ലെങ്കിൽ അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു യുക്തി അതിലൂടെ കണ്ടുപിടിച്ചാൽ തന്നെയും ആദ്യമേ തന്നെ കൈകൾ കൈ ചൂണ്ടണം, കൈവിരൽ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ചൂണ്ടണം എന്നതിനാണ് തെളിവുള്ളത്. പ്രത്യേകമായി പറയുന്ന നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ച രീതിയിൽ ഒരു രീതി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കാണുവാൻ സാധിച്ചിട്ടില്ല. അത് ചില പണ്ഡിതന്മാരുടെ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും വിശദീകരണങ്ങളും. തെളിവില്ലാത്തിടത്തോളം എത്ര തന്നെ ആകർഷകമായ യുക്തി അവതരിപ്പിച്ചാലും നമ്മൾ അതിനോട് കൂടു പുലർത്തേണ്ട ആവശ്യമില്ല. സുന്നത്തിൽ വന്ന രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വിരൽ വെക്കേണ്ട രൂപം നമ്മൾ പറഞ്ഞു, കാന ഇദ അശാറ ബി ഇസ്ബഹി വലാ ഇബ്ഹാമഹു അലാ ഇസ്ബഹിൽ വസ്ത, വലത്തെ കൈയുടെ വിരലുകൾ ചൂണ്ടി ചുരുട്ടിപ്പിടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളവിരൽ നടുവിരലിന്റെ കടക്ക് അതിനോട് ചേർത്ത് വെക്കുമായിരുന്നു ഒരു രീതി. അത് മുസ്ലിം ഉദ്ധരിച്ചതാണ്. മറ്റു ചില സന്ദർഭങ്ങളിൽ ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടി ഇങ്ങനെ ഒരു വൃത്തമുണ്ടാക്കുമായിരുന്നു. ഈ പറഞ്ഞ രണ്ട് രീതിയിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ യുഹരിഖുഹ വയദ്ഉബിഹ, ആ ചൂണ്ടിയ വിരൽ ചലിപ്പിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അത് അബൂദാവൂദും നസായിയും ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും ഒക്കെ ഉദ്ധരിച്ച പ്രബലമായ ഹദീസാണ്. അതുകൊണ്ട് ചലിപ്പിക്കുന്നത് ഒരു ഡിസ്റ്റർബായി, നമസ്കാരത്തിൽ നമസ്കരിക്കുന്ന ആളെ ശല്യപ്പെടുത്തും എന്നൊക്കെ പലരും അങ്ങനൊരു വസ്വാസ് പ്രയാസം പറയലുണ്ട്. ശരിയായ രീതിയല്ല. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകൽ ശരിയാണ്. അത് വസ്തുത അയാളുടെ ചോദ്യം ആത്മാർത്ഥമാണെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പൊ എല്ലാവരും കൈകെട്ടി നിസ്കരിക്കുകയാണെങ്കിൽ കൈകെട്ടിൽ ഒരു അശ്രദ്ധ ഉണ്ടാക്കുന്ന സംഗതിയായിട്ട് തോന്നില്ല. നേരെ മറിച്ച് പത്താള് നിൽക്കുന്നതിൽ അഞ്ചാളുകൾ അല്ലെങ്കിൽ ഒമ്പതാളും കൈകെട്ടിയിട്ട് ഒരാൾ കൈകെട്ടാതെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒമ്പതാളും കൈ തൂക്കിയിട്ട് ഒരാൾ കൈകെട്ടിക്കാണെങ്കിൽ ബാക്കി എല്ലാവരും കൈകെട്ടിയ ആളേക്ക് നോക്കും, അല്ലെങ്കിൽ കൈ തൂക്കിയിട്ട് ആളിലേക്ക് നോക്കും, എല്ലാവരും ഒരേ രീതിയിൽ സ്വീകരിച്ചാൽ അവിടെ ഒരു ഇടങ്ങാറുണ്ടാവില്ല. എന്നതുപോലെ അത്തഹിയാത്തിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ അനക്കിയിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അനക്കാണെങ്കിൽ അവരവര് അവരവരുടേതായ വിരലിലേക്ക് നോക്കി തന്നെ ഇരുന്നോളും, പിന്നെ മറ്റു അവന്റെ വിരൽ അനക്കുന്നതിലേക്ക് നോക്കാൻ പോലെ. അപ്പൊ നമ്മൾ അനക്കാത്തത് കൊണ്ടാണ് മറ്റൊരാൾ വിരൽ അനക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോണത്. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കരിക്കുവാൻ നിൽക്കുമ്പോൾ എല്ലാവരും കൈകെട്ടിക്കൊണ്ട് നിൽക്കേണ്ടത്. കുറെ ആളുകൾ കൈകെട്ടാതെ നിൽക്കുന്നു, അതിൽ ഒന്നോ രണ്ടോ ആളുകൾ സുന്നത്തനുസരിച്ചുകൊണ്ട് കൈകെട്ടിയാൽ കൈകെട്ടുന്ന ആളിലേക്ക് നോക്കും. എന്നിട്ട് അവർ പറയാണ് നിങ്ങൾ കൈകെട്ടിയുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരം തന്നെ പാത്തിലാണ്, ഞങ്ങളുടെ മര്യാദ നിന്നിട്ട് അതിന്റെ ആ കോൺസെൻട്രേഷൻ തെറ്റിപ്പോണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാൽ എന്താണോ നമുക്ക് പറയാനുള്ളത് അതേ വിശദീകരണം തന്നെയാണ് ഇവിടെയും കൊടുക്കാനുള്ളത്. അതുകൊണ്ട് സുന്നത്തിന് സ്ഥിരപ്പെട്ട സംഗതി അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനങ്ങൾക്കനുസരിച്ച് 100% അതിന് കീഴ്പ്പെടുക എന്നതാണ് യഥാർത്ഥ സലഫികളുടെ, യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെ, വിശ്വാസികളുടെ ധർമ്മം. അത് മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം. പിന്നെ ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന അത്തഹിയാത്തു വൽ മുബാറകാത്തു വസ്സലവാത്തു വത്തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്നുകൊണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ അബ്ദുഹു വറസൂലുഹു എന്നിങ്ങനെയും കാണാൻ കഴിയും. നമുക്ക് പൊതുവെ അറിയുന്ന പ്രാർത്ഥന ആയതുകൊണ്ട് തുടർന്ന് ഏതായാലും ചൊല്ലി പഠിക്കാനുള്ള അവസരമില്ല. നമുക്ക് അതിന്റേതായ പുസ്തകങ്ങൾ കിട്ടും. അൽഹംദുലില്ലാ ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം അതിന്റെ തിയറി എന്നുള്ള രീതിയിൽ ഷെയ്ഖ് അൽബാനിയുടെ തന്നെ പുസ്തകം നമ്മുടെ മലയാള ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തെളിവുകളുടെ പിൻബലത്തോടുകൂടി നമസ്കാരത്തെ ക്രമീകരിക്കാൻ കഴിയും. അത് പരമാവധി പഠിക്കാനും വായിക്കുവാനും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകൂടി ചെയ്യാൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം എന്നുള്ള ആ സലാത്ത്, സലാത്ത് ഇബ്രാഹിമിയ, ആ സലാത്തും ഈ സന്ദർഭത്തിൽ ചൊല്ലൽ സുന്നത്തായ സംഗതിയാണ്. അങ്ങനെ അത് കഴിഞ്ഞാൽ അഥവാ തശഹ്ഹുദ് പൂർത്തിയായി കഴിഞ്ഞാൽ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തക്ബീർ ചൊല്ലിയാണ് കൈകൾ ഉയർത്തി, നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കൈകൾ ഉയർത്തി എഴുന്നേൽക്കണം. ഇവിടെയും മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ കൈകുത്തിയാണ് എഴുന്നേൽക്കേണ്ടത്. കൈകുത്തേണ്ട രൂപം നമ്മൾ വിശദീകരിച്ചു. മൂന്നും നാലും റക്അത്തുകളിൽ ഫാത്തിഹ മാത്രമേ ഓതേണ്ടതുള്ളൂ, അഥവാ ഫാത്തിഹയ്ക്ക് പുറമെയുള്ള സൂറത്ത് അവിടെ പ്രത്യേകമായി ബാധകമാകുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ റക്അത്തും നാലാമത്തെ റക്അത്തും പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മുടെ നമസ്കാരത്തിന്റെ അവസാന സന്ദർഭത്തിലേക്കെത്തി, അവസാനത്തെ അത്തഹിയാത്ത് തശഹ്ഹുദ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ അവസാന ഭാഗം അഥവാ ആ റക്അത്തിന്റെ പൂർത്തീകരണമായി കഴിഞ്ഞാൽ ഇരിക്കുന്ന രൂപം ഇതുവരെയും നമ്മളിരുന്നത് ഇഫ്തിറാഷിന്റെ ഇരുത്തമായിരുന്നുവെങ്കിൽ ഇടത്തെ കാൽമേൽ ഇരുന്നിട്ട് വലത്തേക്കാല് നാട്ടിവെക്കുന്ന രീതി. ഈ അവസാനത്തെ റക്കാത്തിലുള്ള ഇരുത്തം,
അവസാനത്തെ റക്കാത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് റക്കാത്തുള്ള മഗ്രിബ് നമസ്കാരത്തെ പോലെയുള്ള നമസ്കാരങ്ങളാണെങ്കിലും നാല് റക്കാത്ത് ഉള്ള ളുഹർ അസർ ഇശ പോലെയുള്ള നമസ്കാരങ്ങളാണെങ്കിലും അവസാനത്തെ റക്കാത്തിൽ ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്തമല്ല. പിന്നെ തവറുക്കിന്റെ ഇരുത്തം, തവറുക്കിന്റെ ഇരുത്തം എത്ര പറഞ്ഞാലും നമുക്കങ്ങോട് ക്ലിയർ ആവില്ല. അത് കാണിച്ചു തന്നെ കാണുമ്പോഴാണ്, ആ രൂപം കാണുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇടത്തെ കാല് വലത്തെ കാലിന്റെ അടിയിലൂടെ കൊണ്ടുവരണം, എന്നിട്ട് ചന്തി നിലത്ത് കുത്തി ഇരിക്കുന്നു, നിലത്ത് പതിച്ചിരിക്കുന്ന പോലെ. വലത്തെ കാല് നാട്ടിവെക്കുകയും അതിന്റെ വിരൽ തലപ്പുകളെല്ലാം കിബിലക്ക് അഭിമുഖമായി വരുന്ന രീതിയിൽ പരമാവധി വെക്കണം. രണ്ട് കൈകളും നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ കാൽമുട്ടുകളിൽ അല്ലെങ്കിൽ അല്പം കയറ്റി വെക്കാവുന്നതാണ്. ഈ സന്ദർഭത്തിലും വിരൽ ചൂണ്ടുന്ന രീതി ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഈ രീതിയില്ല. ആ വിരലിലേക്കായിരിക്കണം നോക്കേണ്ടത്. പിന്നെ വിരൽ ചലിപ്പിക്കുക എന്നതും സുന്നത്തിൽപ്പെട്ടതാണ്. കൈ അകറ്റി പിടിക്കേണ്ട ആവശ്യമില്ല, കൈ ഇങ്ങനെ നേരെ വെച്ചാൽ മതി. ഈ പറഞ്ഞ കോലത്തിലാണ് ഇരിക്കേണ്ടത്. അതിനാണ് തവറുക്കിന്റെ ഇരുത്തം അഥവാ ചന്തി നിലത്ത് പതിച്ച് ഇരിക്കുന്ന ഇരുത്തം എന്ന് പറയുന്നത്. ഈ രീതിയാണ് സുന്നത്തിലുള്ളത്. ഇടത്തെ കാല് വലത്തെ കാലിന്റെ താഴ്ഭാഗത്ത് കൂടി പുറത്തേക്ക് കൊണ്ടുവരണം. വലത്തെ കാല് നിലത്ത് കുത്തി വിരല് കിബിലത്ത് നേരെ വരുന്ന കോലത്തിൽ. ഈ രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേണ്ടുന്ന പ്രാർത്ഥനയാണ് നമുക്ക് ചൊല്ലേണ്ടത്. തശഹ്ഹുദ് തഹിയ്യാത്ത് പ്രാർത്ഥന,
തഹിയ്യാത്തുൽ മുബാറകാത്തു സ്സലാവാത്തു എന്ന് നമ്മൾ ആദ്യത്തെ തശഹ്ഹുദിൽ തഹിയ്യാത്തിൽ ചൊല്ലിയ അതേ പ്രാർത്ഥന, അതിനുശേഷം സ്വലാത്ത്, സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലിയിട്ട് ഇന്നക ഹമീദും മജീദ്, അത് ആദ്യത്തെ തഹിയ്യാത്തിലും അങ്ങനെ തന്നെ അവസാനത്തേതിലും ഇന്നക ഹമീദും മജീദ് വരെ ചൊല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതോടുകൂടി അറക്കഴത്തിന്റെ പരിപൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്തിന് ശേഷം നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു. അത് ഒരു നമസ്കാരത്തിൽ പോലും ഒഴിവാകാത്ത കോലത്തിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സംഗതിയാണ്. ഇദാ ഫറഅ അഹദുക്കും മിന തശഹ്ഹുദിൽ ആഖിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചികമായ സുന്നത്തിന്റെ പഠിപ്പിച്ച നമ്മളോട് കൽപ്പിച്ച നിർദ്ദേശമുണ്ട്, പ്രാവർത്തികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ച സുന്നത്തും കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കൽപ്പന ഉള്ളതിനാൽ നിർബന്ധമായ സംഗതിയാണ് എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. സ്വലാത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഈ നാല് കാര്യത്തിൽ നിന്ന് രക്ഷ തേടുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേവലം ഒരു സുന്നത്ത് എന്ന രീതിയിൽ കാണാതെ ഗൌരവത്തോടുകൂടി ഒരു വാജിബായി നിർബന്ധമായ സംഗതിയായി കാണണമെന്നാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ഇദാ ഫറഅ അഹദുക്കും മിന തശഹ്ഹുദിൽ ആഖിർ, അവസാനത്തെ തശഹ്ഹുദിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ, ഫലിയസ്തഇദ് ബില്ലാഹി മിൻ അർബ, നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടേണ്ടതുണ്ട്. ആ നാല് കാര്യത്തിൽ നിന്ന് രക്ഷ തേടാത്ത ഒരു നമസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായി കാണാൻ കഴിയില്ല. പിന്നെ നമ്മളോട് ചെയ്യണം, രക്ഷ തേടണം എന്ന കൽപ്പനാ രീതിയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്, പല പണ്ഡിതന്മാരും അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്കിലും നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ യുക്തിയും ന്യായവുമാണ് ഞാൻ വിശദീകരിച്ചത്. അതുകൊണ്ട് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഏതാണ് നാല് കാര്യം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അള്ളാഹുവേ ജഹന്നമിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതകാലത്തും മരണവേളയിലുമുള്ള വിപത്തിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് നാദാ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വമിൻ ശരി അല്ലെങ്കിൽ വമിൻ ഫിത്നത്തി അൽ മസീഹ് ദജ്ജാൽ, കള്ളവാദിയായ ദജ്ജാലിന്റെ മസീഹ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അതിന്റെ ഫിത്നയിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ നാല് കാര്യവും പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും ദജ്ജാലും പിന്നെ ഖബറിലെ ശിക്ഷയൊക്കെ വരുന്നത് കൊണ്ട് അത് നമ്മുടെ യുക്തിക്കൊന്നും പറ്റൂല എന്ന് പറയുന്നത് ഹദീസിനെ നിഷേധിക്കുന്ന ചില യുക്തിവാദികളുണ്ട്, മുസ്ലിം നാമധാരികളായി നടക്കുന്ന സലഫി ആദർശത്തോട് കൂറുണ്ട് എന്ന് പറയുന്ന ആളുകൾ. അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമോ അല്ലെങ്കിൽ സലഫിയത്തിനോടോ കൂറുള്ളവരല്ല, അവർ യുക്തിവാദികളാണ്. അവരുടെ വാക്കുകൾ നമ്മൾ ചെവിക്കൊടുക്കേണ്ടതില്ല. ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സംഗതി ഉണ്ട്, അത് സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തിലെ ശിക്ഷയിൽ നിന്നെല്ലാം രക്ഷ തേടേണ്ടതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ് മഹാനായ സഹാബി, സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത സന്തോഷ വാർത്ത അറിയിച്ച സഹാബി. പക്ഷേ അദ്ദേഹം ഖബറ് കണ്ടാൽ പൊട്ടിക്കറിയുമായിരുന്നു എന്ന്. ഖബറ് കാണാണെങ്കിൽ അദ്ദേഹം പൊട്ടിക്കറിയും. അപ്പോൾ സഹാബികൾ പലരും അദ്ദേഹത്തോട് ചോദിക്കും, എന്താണ് ഉസ്മാൻ താങ്കൾക്ക് ഖബറ് കാണുമ്പോൾ ഇത്രമാത്രം ഇടങ്ങേർ പ്രയാസമുണ്ടാകുന്നത്? കാരണം അതിനേക്കാൾ വലിയ സംഭവങ്ങളുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ മാ തഖാമത്തു ഖിയാമത്തുഹു, ആര് മരിച്ചോ അയാളുടെ ഖിയാമത്ത് നാൾ അന്ന് തന്നെ തുടങ്ങിയത്. അതേപോലെ അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഓരോ സ്റ്റെപ്പുകളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഖബറിലാണ്. ആ ഖബറിലെ വിചാരണയിൽ അവിടെയുള്ള ചോദ്യത്തിലും ശിക്ഷയിലും ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവന് രക്ഷയും സമാധാനം തന്നെ. അവിടെ ആർക്കെങ്കിലും അങ്ങനെ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയും പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം. സലാം വെട്ടുന്നതിന് മുമ്പ് ഏറ്റവും താല്പര്യമുള്ള പ്രാർത്ഥന, നമ്മൾ സുജൂദിൽ പറഞ്ഞതുപോലെ തന്നെ സുന്നത്തിന് സ്ഥിരപ്പെട്ട ഏതെങ്കിലും അറബി പദങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ നമ്മളുടേതായ ഭാഷയിൽ പദം പുറത്തു വരാതെ ഉച്ചരിക്കാത്ത കോലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടിലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് ആദ്യം വലതു ഭാഗത്തേക്ക് മുഖം തിരിച്ച് പിന്നെ ഇടതു ഭാഗത്തേക്ക്. ചില ആളുകൾ ഇങ്ങനെ ഒരു വെട്ടി മുറിക്കുന്ന രീതിയുണ്ട്, അത് ശരിയല്ല. അങ്ങനെ തല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അസ്സലാമു അലൈക്കും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഇവിടുന്ന് തുടങ്ങി അങ്ങനെ വേണം. തല ഒരു പ്രത്യേക ആക്ഷൻ അവിടെ വേണ്ടതാണ്. ഇതോടുകൂടി നമസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ ഏകദേശം പരിപൂർണമായി തന്നെ പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഇതിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ അപാകതകളോ ഉണ്ടെങ്കിൽ അത് അറിവുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്താം. ഇൻഷാല്ലാഹ് നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളിൽ അത് തിരുത്താൻ നമ്മൾ തന്നെ തരാം. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ഹദീസുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ബോധപൂർവമായ തെറ്റുകൾ വരുത്തിയിട്ടില്ല. ഈ കാര്യം ഇതിനൊരു കേവലമൊന്ന് കണ്ട് ജസ്റ്റ് ഒരു ക്ലാസ് കേട്ടത് കൊണ്ടായിട്ടില്ല. അതൊരു രേഖാമൂലം കിട്ടിയിരുന്നുവെങ്കിൽ, പുസ്തകമായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്നാഗ്രഹിക്കുന്ന മനസ്സുകളുണ്ടാകും. നന്മയാഗ്രഹിക്കുന്ന മനസ്സുകൾ, അവർക്ക് വേണ്ടി ഈ പുസ്തകം, ഈ പറഞ്ഞ സിഫത്തു സലാത്തു നബി എന്ന് പറയുന്ന പുസ്തകം, അത് അറബിയിലുള്ളതാണ്, ഇംഗ്ലീഷിലുണ്ട്, ഉറുദുവിലുണ്ട്, മറ്റ് വ്യത്യസ്തങ്ങളായ ഭാഷകളിലുണ്ട്. മലയാളത്തിൽ അതിന്റെ വിടവ് നികത്തുവാൻ വേണ്ടി മലയാളത്തിലേക്കും നമ്മുടെ സഹോദരങ്ങൾ പുറത്തിറക്കിയേക്കാണ്. ഇതിന്റെ മുഖവില 100 രൂപയാണ്. പക്ഷെ ഇപ്പോൾ റമദാനിന്റെ റിഡക്ഷൻ പ്രമാണിച്ചത് പ്രത്യേക റിഡക്ഷൻ സെയിലാണ്, 70 രൂപക്ക് കിട്ടും. നമ്മുടെ ഈ ഇവിടെ വച്ച് തന്നെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആളുകൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. 70 രൂപക്ക് സാധനം കൈപ്പറ്റാകുന്നതാണ്. സലാം തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള അതിന്റെ പേര് തന്നെ എങ്ങനെയാണ്? സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ വിവരണം മിന തക്ബീരി ഇല തസ്ലീം, തക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ, കഅന്നക തറാഹ, നീ അത് നോക്കിക്കാണുന്നത് പോലെ, അങ്ങനെയുള്ള വിശദീകരണം. അതൊന്നും ഇതിന്റെ ഓദറിന്റേതായ സ്വന്തം വാക്കു പോലും വളരെ ചുരുക്കിയതിലുള്ളൂ, മറിച്ച് എല്ലാം ഹദീസിലൂടെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വളരെ വിലപ്പെട്ട സംഗതിയാണ്. ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ച സംസ്കാരം മാത്രം മനസ്സിലാക്കിയാൽ രൂപം അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കല്ല, ആധികാരികമായി പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായ പുസ്തകമാണ് ഷെയ്ഖ് അൽബാനിയുടെ പുസ്തകം. അത് ഇവിടെ കിട്ടും. പരമാവധി ആളുകൾ അത് വാങ്ങിക്കണം. അത് പഠിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് പരിചയപ്പെടുത്തിയതാണ്. പിന്നെ ഈ ക്ലാസിന്റെ സി ഡി ഇൻഷാല്ലാ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട പിന്നീട് വരും. പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അസർ നമസ്കാരത്തിന് ശേഷം വീണ്ടും കൂടാവുന്നതാണ്. അനസിന്റെ ഒരു ക്ലാസ് കൂടി ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഉണർത്താണ്. പങ്കെടുക്കുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആരൊക്കെ ഉണ്ടാകും ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് ഇനി നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ കൃത്യമായിട്ട് ഒരു കണക്ക് കൊടുക്കണം. കഴിഞ്ഞ തവണ പറയാത്തത് കൊണ്ട് ചില അപാകതകൾ സംഭവിച്ചതുകൊണ്ടാണ് പ്രത്യേകം നടത്തിയത്. രണ്ട് ചോദ്യം ഇവിടെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകിച്ച് രാത്രി നമസ്കാരം 11 റക്അത്ത് ഏതൊക്കെ തരത്തിൽ എത്ര വീതം ചുരുക്കി നമസ്കരിക്കാം? അതാണ് ഒരു ചോദ്യം. രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്താണ് നമസ്കരിച്ചിരുന്നത്. അതായത് 11 കഴിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? 3 റക്അത്ത് നമസ്കരിക്കാം, 3ഓ 5ഓ നമസ്കരിക്കാം, 7 നമസ്കരിക്കാം, 9 നമസ്കരിക്കാം, 11 നമസ്കരിക്കാം. അങ്ങനെ ഒറ്റയാക്കിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇത്രയുമാകാം എന്നാണ് ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത്. പിന്നെ വേറൊരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, സുന്നത്ത് നമസ്കാരങ്ങൾ 11 വരെ. അല്ല, അതാദ്യം പറഞ്ഞല്ലോ 11 റക്അത്ത്. ഇത് ചോദ്യകർത്താവിന് തന്നെ അങ്ങനെ ആ ഒരു ഇഷ്കാലില്ല. ചോദ്യം ഇതാണ്, സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകിച്ച് രാത്രി നമസ്കാരം 11 റക്അത്ത് ഏതൊക്കെ തരത്തിൽ എത്ര വീതം ചുരുക്കി നമസ്കരിക്കാം? കൂട്ടി നമസ്കരിക്കുന്നതിനെ കുറിച്ചല്ല, ചുരുക്കി എത്ര? 11 റക്അത്ത് ഇപ്പൊ ഇമാം ഉള്ളത് കൊണ്ട് റമദാനിൽ അങ്ങനെ രണ്ടും നമസ്കരിച്ചു പോകും. പിന്നെ റമദാൻ അല്ലാത്തപ്പോ ഇമാമൊന്നും ഇല്ലാത്ത നിസ്കരിക്കുമ്പോ 11 റക്അത്ത് പോകില്ല ചില ആളുകൾ. അപ്പൊ തീരെ അതുമായിട്ട് വിട പറയാത്ത പോലത്തിൽ 3 റക്അത്തെങ്കിലും ജസ്റ്റ് തുടർച്ചയായി റമദാനിലും അല്ലാത്തപ്പോഴുമുള്ള സുന്നത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വിത്തറ് അല്ലെങ്കിൽ തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ എന്നൊക്കെ പറയുന്ന നമസ്കാരം നിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അനിവാര്യ ഘട്ടങ്ങളിൽ ഉപേക്ഷിക്കുകയും അതുപോലെ യാത്രാരോഗം എന്നിങ്ങനെ പിന്നീട് കഴിയുന്നത് പോലെ നിർവഹിക്കുകയും സ്ഥിരമായി നിലനിർത്താതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണോ? വിശദീകരിക്കാം. സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, നോമ്പുകളാകട്ടെ, മറ്റേത് കാര്യങ്ങളും അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി, അത് കുറവാണെങ്കിലും നിരന്തരമായി ചെയ്യുന്നതാണ്. ഇപ്പൊ രാത്രി നമസ്കാരം തന്നെ നമ്മുടെ വിഷയത്തിൽ വന്നതുകൊണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ആവേശത്തിന് 11 റക്അത്ത് ഒരു നമസ്കാരം ഒരു ദിവസം, പിന്നെ ഒരു ദിവസം 3 റക്അത്ത്, പിന്നെ ഒരു 5, പിന്നെ ഒരു ദിവസം ഇല്ല, പിന്നെ വീണ്ടും തുടങ്ങണം 2 or 3 നിസ്കരിച്ചിട്ട്. അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത, ഒരു ഏക സ്വഭാവമില്ലാത്ത രീതിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 3 റക്അത്തിൽ നിങ്ങൾക്ക് കഴിയുള്ളൂ എങ്കിൽ 3 അത് കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിൽ, 5 ശേഷിയുണ്ടോ, 5 നിസ്കരിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ 5 റക്അത്ത്, അത് എന്നും 5 റക്അത്ത് പരമാവധി തന്നെ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന പോലത്തിൽ, ഏതെങ്കിലും ഒരിക്കലൊന്ന് കുറഞ്ഞുപോയി കൂടിപ്പോയി എന്നുള്ള കുഴപ്പമില്ല, അതിനൊരു പരമാവധി അതിനോട് കൂറ് പുലർത്തുന്ന ഒരു കൃത്യമായ രീതി സ്വീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് സുന്നത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി അതാണെന്ന്. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കുറേ അങ്ങനെ ചെയ്ത് പിന്നെ കുറേ അങ്ങനെ ചെയ്യാതിരുന്നു, ആ രീതി ശരിയല്ല. ലാ തമല്ലു ഹത്ത ലാ യമല്ലുല്ലാഹു ഹത്ത തമല്ലു എന്നാണ് തോന്നുന്ന ഒരു ഹദീസിന്റെ രീതി. നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നവരെ അള്ളാഹു മടുപ്പുണ്ടാവില്ല. നിങ്ങൾ നന്മയിൽ സജീവമായി നിലനിൽക്കുന്നിടത്തോളം അള്ളാഹുവിനും സന്തോഷം. പക്ഷെ നിങ്ങളെ മടുപ്പ് കാണിച്ചിട്ട് അതിൽ കുറവ് വരുത്താനും വീഴ്ച വരുത്താനെങ്കിലോ, അത് അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്ത സംഗതിയാണ് എന്നാണ് ഹദീസിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ ഖിയാമുല്ലൈലാകട്ടെ മറ്റേതെങ്കിലും നിസ്കാരങ്ങളാകട്ടെ, യാത്രയിൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഒഴിവാക്കുന്ന സുന്നത്തുകളുണ്ട്. സുബ്ഹിന്റെ സുന്നത്തും ഈ വിത്ര സുന്നത്തും അല്ലാത്ത മറ്റ് നമസ്കാരങ്ങൾ, ദുഹറിന്റെയും അതേപോലെ തന്നെ മഗ്രിബിന്റെയും ഒക്കെ നമസ്കാരങ്ങളുടെ മുമ്പും പിമ്പുമായിട്ട് വരുന്ന റവാത്തിബ് സുന്നത്തുകൾ പൊതുവിൽ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറില്ല. അപ്പൊ നിസ്കരിക്കാതിരിക്കലാണ് അവിടുത്തെ സുന്നത്ത്. ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചത് ചെയ്തുകൊണ്ട് സുന്നത്തെടുക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതെ ഒഴിവാക്കിയ സംഗതി ചെയ്യാതിരുന്നുകൊണ്ടാണ് സുന്നത്തെടുക്കേണ്ടത്. അങ്ങനെ യാത്രയിലും മറ്റും രോഗമൊക്കെ ആയിട്ട് നമ്മൾ സുന്നത്ത് ഒഴിവാക്കി, നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രോഗം മാറിക്കഴിഞ്ഞാൽ, യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ യാത്രയിലാകുമ്പോൾ അയാളുടെ ആ സൗകര്യം കൊണ്ടാണല്ലോ 4 റക്അത്ത് ചിലപ്പോൾ 2 റക്അത്ത് ചുരുക്കി നിസ്കരിക്കും. ഫർളിന് പുറമെ സുന്നത്തുകൾ അയാൾ ഒഴിവാക്കും. എന്നിരുന്നാലും അയാൾ ആരോഗ്യമുള്ളപ്പോൾ ഏത് രീതിയിൽ അയാൾ ഇബാദത്ത് അനുഷ്ഠിച്ചവനാണോ അതേപോലെ തന്നെയാണ് അയാൾ പരിഗണിക്കുന്നത്. അപ്പൊ ആരോഗ്യമുള്ളപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ കൃത്യമായി ഫർളുകളും സുന്നത്തുകളും വീഴ്ച വരുത്താതെ ശ്രദ്ധിക്കുന്നവരാണ് എങ്കിൽ, രോഗത്തിൽ ശേഷിയില്ലാതെ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ ആ സന്ദർഭത്തിലും അള്ളാഹു മുമ്പത്തെ കണക്ക് വെച്ചിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് യാത്രയിലൂടെയും രോഗത്തിന്റെയും അവസ്ഥ പ്രയാസപ്പെടുത്തേണ്ടതില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ചേർത്ത് പറയട്ടെ, എന്റെ കൂട്ടത്തിൽ കൂടെ ഖിയാമുല്ലൈലൊക്കെ നമ്മൾ സുന്നത്ത് മറ്റ് നമസ്കാരം മറ്റു ദിവസങ്ങളിലും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യാം. ഒറ്റയാക്കി മൂന്ന് റക്കാലത്തോ അഞ്ചര റക്കാലത്തോ ഏഴ് റക്കാലത്തോ ഒമ്പതോ പതിനൊന്നോ ഒക്കെ ആയിട്ട് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കം കൂടിയത് കൊണ്ടോ എന്തോ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ ആകെ കൺഫ്യൂഷനായി, ഇനി ഞാൻ എങ്ങനെ കാണിക്കും, എന്ത് കാട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അതിനും കൂടി പരിഹാരമുണ്ട്. ഒരാൾ മൂന്ന് റക്കാലത്ത് അല്ലെങ്കിൽ അഞ്ചര റക്കാലത്ത് നിത്യം സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരാൾക്ക് രാത്രി എഴുന്നേൽക്കുമെന്ന് വിചാരിച്ച് കിടന്നതാണ്, പക്ഷെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പകലിൽ അയാൾക്ക് നമസ്കരിക്കാം. സുബ്ഹിന് ശേഷം ളുഹറിന് മുമ്പായി ആ നമസ്കാരം നിർവഹിച്ച് വീട്ടാം. പക്ഷെ ആ സന്ദർഭത്തിൽ ഒറ്റയായിട്ടുള്ളത് ഇരട്ടയാക്കണം. മൂന്ന് നിസ്കരിക്കുന്ന ആളായിരുന്നുവെങ്കിൽ മൂന്നിന് പകരം നാലാക്കണം. അഞ്ച് നിസ്കരിച്ച ആളായിരുന്നുവെങ്കിൽ അഞ്ചിനെ ഒഴിവാക്കിയിട്ട് ആറ് നിസ്കരിക്കണം. ഏഴായിരുന്നുവെങ്കിൽ എട്ടാക്കണം. കാരണം പകലിൽ വിത്രില്ല, ഒറ്റ നമസ്കാരമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ വിശദീകരണം. അതുകൊണ്ട് ഖിയാമുല്ലൈൽ പറഞ്ഞ സുന്നത്തുകളൊക്കെ ശീലിച്ചു വരുന്ന ആളുകൾ അത് നിലനിർത്തി പോരുവാനുള്ള താല്പര്യം ഉണ്ടായിരിക്കെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിശാചി പിടികൂടല്ലോ, ഇന്നലെ നിസ്കരിച്ചില്ലേ, ഇനിയിപ്പോ എന്തായിട്ട് നിസ്കരിക്കണം എന്തിനാ എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി നിർത്തേണ്ടതില്ല. അത് നമുക്ക് വീണ്ടെടുക്കാനുള്ള അവസരം കിട്ടും. അതേപോലെ തന്നെയാണ് സുബ്ഹ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും യാത്രയിൽ പോലും ഒഴിവാക്കാത്ത സുബ്ഹിയുടെ രണ്ടറക്കാത്ത സുന്നത്ത്, ആ സുബ്ഹിയുടെ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചാൽ ദുനിയാവ് മൊത്തം കിട്ടിയതുപോലെയായിരുന്നു എന്ന് പല സലഫ് സാലിഹ്യങ്ങളും പറയാറുണ്ട് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അപ്പൊ അത്രത്തോളം താല്പര്യമുള്ള ആ സുന്നത്ത് നിസ്കാരം വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ജമാഅത്ത് എടുക്കണം. എന്നാലും ചില ആളുകൾ പോയി സുന്നത്ത് നിസ്കരിക്കില്ല, ആ രീതി ശരിയല്ല. ലാ സ്വലാത്ത ഇദാ ഉഖീമത്തി സ്വലാത്ത്, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ ലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, അല്ലെങ്കിൽ ഇല്ല സ്വലാത്ത് അല്ലാത്ത ഉഖീമത്തിലാണ്, ഏത് നമസ്കാരത്തിന് വേണ്ടിയാണോ ഇഖാമത്ത് കൊടുത്തത് ആ നമസ്കാരമല്ലാതെ അഥവാ ഫർദ് നമസ്കാരമല്ലാതെ മറ്റൊരു സുന്നത്തിനും അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് ആ സുന്നത്ത് നഷ്ടപ്പെടുന്നില്ല. ഫർദിലേക്ക് നമ്മൾ ചേർന്നാൽ ഫർദ് നമസ്കാരത്തിന് ശേഷം നഷ്ടപ്പെട്ട സുന്നത്ത് നമുക്ക് മടക്കി നമസ്കരിക്കാം. അതുകൂടി ഈ ചോദ്യത്തിന്റെ മറുപടി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു ചോദ്യം, ജമാഅത്ത് നമസ്കാരത്തിന് വാഹനത്തിന് വന്നാൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമോ? ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കുചേർന്നാൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ്. അത് വരുന്നത് വാഹനത്തിലായിരുന്നാലും നടന്നായിരുന്നാലും നീന്തിയായിരുന്നാലും പറന്നായിരുന്നാലും ഒന്നും പ്രശ്നമല്ല, ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇനി സ്വന്തം നാട്ടിൽ ജമാഅത്ത് ഉണ്ടായിരുന്നിട്ട് അത് ഒഴിവാക്കി കിട്ടുന്ന വരാനുള്ള കാരണം അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എങ്കിൽ നല്ലതായിരിക്കും. ഏതുപോലെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, പക്ഷെ ശിർക്ക് കട്ട മുഷിരിക്കാണ് ഇമാം നിൽക്കണമെങ്കിൽ, തനിച്ച ശിർക്കിന്റെ ആളാണെങ്കിൽ അത് ഒഴിവാക്കണം. അതല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിനൊക്കെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സുന്നത്തിന് വിരുദ്ധമായ പല വിദ്യാർത്ഥികളുള്ള പള്ളിയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന് അതിന്റേതായ പ്രതിഫലമുണ്ട്. സുന്നത്തിനോടുള്ള പ്രേരണയാണ്, താല്പര്യമാണെങ്കിൽ. പിന്നെ കൂടുതൽ ആളുകൾ സംഘടിക്കുന്ന കൂടുതൽ ഭക്തിയും അതേപോലെ ഏകാഗ്രതയും ഓരോരുത്തർക്ക് അങ്ങനെയില്ല. ആ രീതിയിലുള്ള നമസ്കാരങ്ങളൊക്കെ ആണെങ്കിൽ, ആ രീതിയിലുള്ള ഇതിനു വേണ്ടിയാണെങ്കിൽ, അതേപോലെ മക്ക മദീന പോലെയുള്ള പള്ളികളിൽ മറ്റ് പള്ളികളെക്കാൾ പൂരുഷയുള്ള പ്രാധാന്യവും 10 മടങ്ങ് പ്രതിഫലമുള്ള പള്ളികളുണ്ട്. അങ്ങനെയുള്ള പള്ളികളിൽ എത്താൻ വേണ്ടി അടുത്ത് ഇപ്പൊ മദീനയിൽ താമസിക്കുന്ന ആളുകൾക്ക്, മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഹറമിന്റെ പുറത്ത് വേറെ പള്ളികളുണ്ടാവും. ആ പള്ളിയിൽ നിസ്കരിക്കാതെ ഈ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വാഹനത്തിലോ നടന്നോ അങ്ങനെയാണെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ യാത്രക്ക് അതിന്റേതായ പ്രാധാന്യം. നേരെ മറിച്ച് അങ്ങനെയൊന്നുമില്ല, ആ മക്കത്തെ മദീനത്തെയും പള്ളിയൊന്നും അല്ലാത്ത ബാക്കി പള്ളികളൊക്കെ ഒരേപോലെയാണ്. പക്ഷെ എന്നിരുന്നാലും കുറെ ആളുകളൊക്കെ ഉണ്ട്, അവര് കുറച്ചായിട്ട് അവരോടൊപ്പം കുറച്ച് സുറക്കാം, അവർക്കൊന്ന് കാണട്ടെ ഞാനും നിസ്കരിക്കുന്ന ആളുണ്ട് എന്ന രീതിയിൽ, ഒരു ശരിയല്ലാത്ത രീതിയാണെങ്കിലോ ആ യാത്രയും തെറ്റാണ്, ആ നമസ്കാരത്തിന് വന്നത് തെറ്റാണ്. അവിടെ യാത്ര വണ്ടിയിലായോ അല്ലെങ്കിൽ നടന്നുകൊണ്ട് വന്നോ എന്നതൊന്നും പ്രസക്തിയല്ല. ശരിയായ ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ശരിയായ രീതിയിലുള്ള നമസ്കാരമാണെങ്കിൽ അതിന് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. പിന്നെ ഞാൻ അശ്രദ്ധനായി നമസ്കരിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ ആ നമസ്കാരം രണ്ടാമത് നമസ്കരിക്കാമോ? ഒരു റക്അത്തിലെ രണ്ട് സുജൂദിലെ ഒരു സുജൂദ് മറന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം?
ഒരു റക്അത്തിലെ രണ്ട് സുജൂദിലെ ഒരു സുജൂദ് മറന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം?
അപ്പോ രണ്ട് ചോദ്യമാണിത്. ഒന്ന്, അശ്രദ്ധനായി നമസ്കരിച്ചു എന്ന് തോന്നിയാൽ, തോന്നിയാൽ ഉറപ്പുണ്ടെങ്കിൽ, കാരണം ഉറപ്പുണ്ടാവും നിസ്കരിച്ച എന്താണെന്ന് അറിയില്ല, ആകെ ഏതൊക്കെ ഒരു ലോകത്താണെങ്കിൽ യഥാർത്ഥത്തിൽ നമസ്കാരത്തിന്റെ അന്തസ്സത്ത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. നമസ്കാരം തന്നെ ശരിയാവില്ല, അതുകൊണ്ട് വേറെ നമസ്കരിക്കാൻ തന്നെ വേണ്ടത്. അപ്പൊ നമസ്കരിക്കാമെന്നല്ല, നമസ്കരിക്കണം. പിന്നെ ഒരു റക്അത്തിൽ രണ്ട് സുജൂദിൽ ഒരു സുജൂദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ റക്അത്ത് നമുക്ക് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ആ റക്അത്ത് വീണ്ടും മടക്കി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ചോദ്യം, ദുബായ് ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ ഹുസൈൻ സലഫിയുടെ ക്ലാസ്സിൽ അത്തഹിയാത്തിൽ വിരൽ അനക്കൽ ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. തുടക്കം മുതൽ അവസാനം വരെ വിരൽ ഉയർത്തിയെന്നും ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞത്. കാസറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഏതായിരുന്നാലും നമുക്ക് ഹുസൈൻ സലഫിയോ ഞാനോ എ പി അബ്ദുൽ ഖാദർ മൗലവിയോ ടി പി അബ്ദുൽ ഖാദർ മദനി ഒന്നുമല്ല ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മുടെ നേതാവ് മാതൃക. അത് നമ്മൾ ഖുറാഫികളോട് തിരുത്തി കൊടുക്കുന്ന രീതിയാണ്. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിന്റേതായ രീതിയിൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സഹോദരനും സുഹൃത്തുമായ നമ്മുടെ എല്ലാം ഗുരുനാഥനും കൂടിയായ ഹുസൈൻ സലഫി ഈ സുന്നത്തിനോട് വളരെയധികം കൂറ് പുലർത്തുന്ന ആളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആദ്യ സന്ദർഭത്തിൽ അദ്ദേഹം ഇറക്കിയ കാസറ്റ് ആയിരിക്കാം, പിന്നീട് തിരുത്തിയിട്ടുണ്ടാവും. ഏതായിരുന്നാലും ഏറ്റവും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇനി ഹുസൈൻ സലഫി പറയാണ് അത് നിങ്ങൾ ചെയ്യണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ, എങ്കിൽ ശരി, ഹുസൈൻ സലഫിയുടെ മദ്ഹബ് സ്വീകരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാം എന്നല്ല പറയേണ്ടത്. യഥാർത്ഥ സലഫികൾ ചെയ്യേണ്ടത് സുന്നത്തിന്റേതായ രീതിയാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ ഇല്ലാത്ത ഒരു പ്രാധാന്യം അതൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞപ്പോൾ പ്രത്യേകത പറയാൻ കാരണം എന്റെ മുമ്പ് ഞാൻ അതുമായി ഒന്ന് രണ്ട് സംസാരിക്കേണ്ടത് വന്നുകൊണ്ടാണ് ചിലപ്പോൾ സംസാരത്തിന് കട്ടികൂടിയിട്ടുണ്ടാകുന്നത്. ചില ആളുകൾ അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്നത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടേക്കല്ല, അതിന് കളിയാക്കി പരിഹസിക്കുന്ന വാക്കുകൾ കേൾക്കുവാൻ സാധിച്ചതുകൊണ്ട് ആ ഒരു മൂർച്ച ചിലപ്പോൾ എന്റെ സംസാരത്തിൽ വന്നേക്കും. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം ഹുസൈൻ സലഫി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ഏതായിരുന്നാലും സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്, അത് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. നമുക്കിനി നമസ്കാരത്തിന് ശേഷം ഒന്നുകൂടി കൂടാവുന്നതാണ്, അതിനുശേഷമാണ് മറ്റേ ക്ലാസ് ഉണ്ടാകുന്നത്. ഒരു ചോദ്യം, വിത്തറിൽ കുനൂത്തുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഹദീസ് വിശദീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറിൽ ചെല്ലുവാനായി, കുനൂത്തിൽ ചെല്ലുവാനായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചൊരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന. പക്ഷേ വിത്തറിലെ കുനൂത്തിൽ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഏത് സന്ദർഭത്തിലായിരുന്നു എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ, ഇത് ഉണ്ട് എന്ന് പറഞ്ഞ് സുന്നത്തായി അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളായി കാണുവാൻ ശ്രമിക്കും. മക്കത്തും മദീനത്തും ഒക്കെ വിത്തറിൽ കുനൂത്തുണ്ട് നമ്മൾ കണ്ടതാണ്, മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ സാധാരണ നമ്മൾ നാസിലത്തിന്റെ കുനൂത്തും, ഇവിടെ ഖുറാഫികൾ അല്ലെങ്കിൽ ഷാഫിയ മദ്ഹബിന്റെ ആളുകൾ ചെയ്യാറുള്ളത് പോലെ ഇഅ്തിദാലിന് ശേഷം സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് എന്നങ്ങനെ ചൊല്ലി പറയും, ആമീൻ പറയുന്ന രീതി. അതിന് ഏതായിരുന്നാലും തെളിവില്ല എന്നാണ് ഈ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാർ പോലും പറഞ്ഞത്. ഏറി വന്നാൽ എന്ത് ചെയ്യാം? നമസ്കാരത്തിൽ ഒരു പ്രാർത്ഥന എന്ന നിലയിൽ ഒച്ചയുണ്ടാക്കാതെ തന്നെ ഈ വിത്തറിൽ, ഈ കുനൂത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അത് റുക്കുഇന്റെ മുമ്പായിരിക്കണം എന്നാണ് സ്വഹീഹായ ഹദീസിൽ വന്നത്. രണ്ടേ രണ്ട് റിപ്പോർട്ടിലാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. രണ്ടേ രണ്ടെന്ന് പറഞ്ഞാൽ അത് വില കുറച്ച് കാണിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്നതല്ല. വിരലൻ ഇപ്പോൾ വേറെ ചില ആളുകൾ പറഞ്ഞു കൈ കെട്ടാൻ ഒരു ഹദീസുള്ളൂ, മരം നടാൻ മൂന്ന് ഹദീസുണ്ട് എന്ന് പറഞ്ഞ രീതിയല്ല. ഒരു ഹദീസാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് കണ്ടാൽ അത് ചെയ്യാനും അംഗീകരിക്കുവാനുമാണ് നാം തയ്യാറാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് എനിക്ക് ഡൌട്ട് ഉണ്ട്. ഏതായിരുന്നാലും ഫാത്തിമയുടെയും അലിയുടെയും മക്കളിൽപ്പെട്ട ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ആ സഹാബി ഉദ്ധരിക്കുന്ന ഹദീസ്. അത് ചെറിയ കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റൂല. ബോധമുള്ളതുകൊണ്ട്, അത് ഗ്രഹിച്ചതുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. സംശയമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. അത് ഹദീസ് നിദാനശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി പറയുന്ന നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൽ പറയുന്നത് റുക്കുഇന്റെ മുമ്പായിരുന്നു എന്ന്. അപ്പോൾ ആകെ വന്നാൽ ഈ രണ്ട് ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ റുക്കുഇന്റെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ ആമീൻ പറയുന്ന രീതിക്ക് കൃത്യമായ തെളിവ് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വിത്രിലെ കുനൂത്ത് ബിദഅത്താണ് എന്ന് പറയാൻ ഞാൻ ആളല്ല, ശരിയായ രീതിയുമല്ല. മറിച്ച് അതിനൊരു ഇല്ലാത്ത രീതി, ഇപ്പൊ നാട്ടു നടപ്പനുസരിച്ച് ഒന്നാണ് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളും അപാകതകളും അതിലും വരാനുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ കൂടുതൽ ചർച്ച ചെയ്ത് അതിന്റേതായ ശരിയായ രീതി സമൂഹത്തിലേക്ക് എത്തിക്കട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിന് അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ കിട്ടിയത്. ഇനി നമ്മൾ നമസ്കരിക്കുവാൻ വേണ്ടി പറയാം. നമസ്കാരത്തിന് ശേഷം ഇന്ന് സംസാരിച്ച ക്ലാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് റമദാനിലെ ശനിയാഴ്ചകളിലാണ് നമ്മൾ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇൻഷാല്ലാ റമദാനിലെ അവസാനത്തെ ശനിയാഴ്ചയാണെന്ന്. അപ്പൊ ഇനി മുതൽ നമ്മൾ ക്ലാസ് നടത്തിക്കൊണ്ടുപോകണോ, വേണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങളുടേതായ അഭിപ്രായം ആവശ്യം. ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരേ സജീവായിരുന്നു എല്ലാവരും, പിന്നെ ആളുകൾ കുറഞ്ഞു വന്നു. ഇനി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇതിന്റെ സംഘാടകരുമായി കൂടി ആലോചിച്ച് അറിയിക്കേണ്ട സംഗതിയാണ്. നമസ്കാരത്തിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിരിയാൻ സൗകര്യമായിരിക്കും. ഒരു റക്കഅത്ത് പൂർത്തിയാകണമെങ്കിൽ ഫാത്തിഹ അനിവാര്യമുണ്ടോ എന്നാണ് ചോദ്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു റക്കഅത്തിലും ഫാത്തിഹ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാം. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് പറഞ്ഞ പിന്നെ ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുമ്പോൾ ഇമാമ് ഓതുന്ന നമസ്കാരം നമ്മൾ കേട്ടിരുന്നാൽ മതി, മഅ്മൂമ് ഓതേണ്ടതില്ല എന്ന് പറഞ്ഞതിൽ ഫാത്തിഹ ഒഴിവാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബാക്കിൽ നിന്ന് ഓതിയിരുന്ന സഹാബികളുടെ ഓത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമമായി, പ്രയാസമായി. നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഓതിയത്, എന്താ അങ്ങനെയെന്ന്. അപ്പോൾ ഓതിയ സഹാബി പറഞ്ഞു, ഞാനാണ് ഓതിയത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്, ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഓത്ത് തന്നെ മതി, മഅ്മൂമിനും മഅ്മൂമ് ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിച്ചിരുന്നാൽ മതി ഫാത്തിഹ ഒഴികെ. അതായത് ഫാത്തിഹ മഅ്മൂമും ഓതണമെന്നർത്ഥം. എന്നാൽ അതിൽ നിന്ന് ഒഴിവായി വരുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു ഹദീസ് ഉണ്ട്. മൻ അദ്റക റുകുഅ ഫഖദ് അദ്റക റക്അ. ആരെങ്കിലും ഇമാമിനോടൊപ്പം റുകുഅ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടി എന്ന് പറയുന്ന ഹദീസ്. അപ്പൊ ഈ ഹദീസ് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം, ഒന്ന് ഫാത്തിഹ നിർബന്ധമാണ് നമസ്കാരത്തിലെ റുക്നായി അവിഭാജ്യ ഘടകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത് പൊതുവിലുള്ള ഒരു നിയമമാണ് ശാസന. എന്നാൽ അതിൽ നിന്ന് ഒഴിവുള്ള ഒരു രഘട്ടം, ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ വഴിക്ക് മാത്രം എത്തിപ്പെട്ട ഒരാൾ, അയാൾ വന്ന് ഇമാമിനോടൊപ്പം ചേരുമ്പോൾ ഇമാം റുക്കോഴിലാണ് അല്ലെങ്കിൽ ഇമാമിന്റെ ഓത്ത് ഏകദേശം തീരാനായിട്ടുണ്ട്, ഇയാൾ ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുമ്പ് ഇമാം റുക്കോ പോയി കഴിഞ്ഞാൽ, ഇമാം റുക്കോഴിലായിരിക്കെ ഇയാൾ മഅ്മൂമ് ഫാത്തിഹ ഓതി തീർക്കാൻ ശ്രമിക്കണം. അതിനും കഴിയാത്ത അവസ്ഥയാണെങ്കിലോ അയാൾക്ക് ആ ഫാത്തിഹ കംപ്ലീറ്റ് ആക്കാതെ തന്നെ ഇമാമിനോടൊപ്പം ചേരാം. അങ്ങനെ ഇമാമിന്റെ റുക്കോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് റക്അത്ത് കിട്ടി എന്നാണ് മറ്റേ ഹദീസിന്റെ പിൻബലത്തോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ആ ഹദീസിനെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല, മറ്റേ ഫാത്തിഹ ഓതാതെ നമസ്കാരമില്ല എന്ന് പറഞ്ഞ ഹദീസില്ലേ, അതുകൊണ്ട് ഫാത്തിഹ ഓരോ റക്അത്തിലും മസ്റ്റാണ്, ഫാത്തിഹ കിട്ടിയില്ലെങ്കിൽ ആ റക്അത്ത് മടക്കി നിസ്കരിക്കണം എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ അവർ തെളിവുകളിൽ ഒന്നിനെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞതിനാൽ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ സന്ദർഭത്തിൽ പ്രത്യേകമായ ഒരു ഇളവാണത്. നമസ്കാരം കിട്ടുവാൻ വേണ്ടി ഉത്സാഹത്തോടുകൂടി വന്ന ആള് പക്ഷെ ഫാത്തിഹ മൊത്തം ഓതാൻ അയാൾ തുനിഞ്ഞാൽ റുക്കുഅം കഴിഞ്ഞ് എഴുത്തിദാരം കഴിഞ്ഞ് ഇമാം പോയിട്ടുണ്ടാവും, ആ സന്ദർഭത്തിൽ അയാൾക്ക് ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന ഒരു ഇളവായിട്ട് പരിഗണിച്ചാൽ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണഗതി അതാണ്.
നമസ്കാരത്തിൽ തുമ്മിയാൽ വല്ലതും പറയേണ്ടതുണ്ടോ, നമസ്കാരം പോകുമോ എന്നാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യം. ഹദീസിൽ തന്നെ വന്ന വിശദീകരണം അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ച കൂട്ടത്തിൽ ഒരു സഹാബി തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കേട്ട ആള് യർഹമുക്കല്ലാ എന്നും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി കാര്യം അന്വേഷിച്ചപ്പോൾ, വിവരങ്ങൾ അവർ പറഞ്ഞു കൊടുത്തപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമസ്കാരം അത് അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണമാണ്. അതിനാൽ നിങ്ങൾ തുമ്മൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാം മനസ്സിൽ, ഒച്ച പുറത്തു വരാത്ത പോലെ. എന്നാൽ യർഹമുക്കുള്ള എന്ന് പറഞ്ഞ് ശരിയല്ലെന്ന്, കാരണം അത് നിങ്ങൾ തമ്മിലുള്ള പ്രാർത്ഥനകളും നിങ്ങൾ പരസ്പരമുള്ള വാക്കുകളാണ്, അത് പാടില്ല. മറിച്ച് അള്ളാഹുവിനെ സ്തുതിക്കാം. അപ്പോൾ നമസ്കാരത്തിൽ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് നമുക്ക് മനസ്സിൽ പറയാം. യർഹമുക്കുള്ള എന്നും യഹദീക്കുമുള്ള എന്നും ഉള്ള മറ്റ് ഭാഗങ്ങൾ നമസ്കാരത്തിൽ വേണ്ടതില്ല. അത് നമസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കൂല എന്നർത്ഥം. പിന്നെ തൂണുള്ള പള്ളിയിൽ തൂണുകളുടെ ഇടയിൽ നമസ്കരിച്ചാൽ റക്അത്ത് കിട്ടുമോ ജമാഅത്ത് നമസ്കാരത്തിൽ? തൂണുള്ള പള്ളികളുടെ തൂണുകൾക്കിടയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുള്ള സംഗതി, ഹദീസിൽ വിരോധിക്കുന്ന സംഗതി സഫ് മുറിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ്. അപ്പൊ സഫ് ചേർന്ന് നിൽക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും സഫ് യാതൊരു തടസ്സവുമില്ലാത്ത സഫായിട്ട് തന്നെ, സഫ് നേരെ നിൽക്കുവാൻ ശ്രദ്ധിക്കാത്ത ആളുകൾ ഈ പറഞ്ഞ രീതിയിലുള്ള ചർച്ചകളുമായി നടക്കുന്നതിൽ യാതൊരു കാര്യമുണ്ടാവില്ല. നേരെ മറിച്ച് സഫ് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇസ്ലാം പറഞ്ഞ അതേ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സഹാബികൾ പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾ സാരിയത്തിന്റെ ഇടയിൽ അഥവാ തൂണുകൾക്കിടയിൽ സഫ് നിൽക്കാറില്ല. കാരണം അത് സഫിനെ മുറിച്ചു കളയുന്നതിനായതിനാൽ അത് വിട്ടുകൊണ്ടായിരുന്നു ഞങ്ങൾ സഫ് കെട്ടാറുണ്ടായിരുന്നത് എന്ന്. അതുകൊണ്ട് കുറെ തൂണുകളുള്ള അല്ലെങ്കിൽ ഒരു സഫിൽ തൂണുകൾ കടന്നുവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് സഫ് കെട്ടലാണ് ശരിയായ രീതി. കാരണം സഫിന്റെ ചേർച്ചക്ക് അത് വിഘാതമാകുന്നു എന്നതിനാൽ. എന്നാൽ അങ്ങനെ ആരെങ്കിലും നമസ്കരിച്ചാൽ ആ നമസ്കാരം ശരിയാകുമോ, അത് റക്അത്ത് കിട്ടുമോ എന്നൊക്കെയാണ് ചോദ്യം. അത് അത്രമാത്രം അങ്ങനെ കിട്ടൂല എന്ന് പറയാൻ യാതൊരു തെളിവും നമ്മൾ കാണുന്നില്ല. അയാളൊരു അപാകത വന്നു അല്ലെങ്കിൽ ശബ്ദക്കുറവുണ്ടായി എന്നല്ലാതെ തൂണിന്റെ ഇടയിൽ നമസ്കരിച്ചു പോയതിനാൽ ആ നമസ്കാരം മടക്കി നമസ്കരിക്കണം എന്ന് പറയാൻ തെളിവ് കാണുന്നില്ല. വേറൊരു ചോദ്യം, കാൽ ചേർത്ത് വച്ച് നമസ്കരിക്കണമല്ലോ, അപ്പോൾ രണ്ടാമത്തെ അത്തഹിയാത്തിൽ നേരത്തെ പറഞ്ഞ തരത്തിൽ കാൽ മടക്കി വെക്കൽ പ്രായോഗികമാണോ? കാൽ ചേർത്ത് വെക്കുമ്പോൾ ചോദ്യകർത്താവിന് തെറ്റിയിട്ടുണ്ടാവും. അവസാനത്തെ റക്അത്തിൽ പ്രായോഗികമാണോ എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. കാരണം രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കല് ഏറ്റവും ചുരുങ്ങിയ സ്പേസ് വേണ്ട രീതിയാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇടത്തെ കാൽമേൽ ഇരുന്നിട്ട് വലത്തു കാല് കുത്തിവെക്കാം. നേരെ മറിച്ച് ചന്തി നിലത്ത് വെക്കുന്ന അവതാനമോ കുറച്ചുകൂടി സ്പേസ് വേണ്ടി വരും. ആ സന്ദർഭത്തിൽ ഇടമില്ലാതെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ സഫിന്റെ ഇടയിലായി വരാം. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ആ രീതിയിൽ വ്യാപ്തമല്ലാത്ത പോലത്തിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക പരിതസ്ഥിതിയാണ്, സാഹചര്യം. ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ തവറുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഫ്തിറാഷിന്റെ ഇരുത്തമിരിക്കാം. മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. ഒരാൾ നമ്മൾ അത്തഹിയാത്തിന്റെ തവറുക്കിന്റെ ഇരുത്തിരിക്കുമ്പോൾ മറ്റാളുടെ കാലമേണ് ഇരിക്കണമെങ്കിൽ അതൊരു ഹറാമ് കൂടിയാണ്. ഒരു സഹോദരനെ വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക എന്നുള്ള നമസ്കാരത്തിൽ ചില ആളുകളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പടച്ചോ നിസ്കാരത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധ നിന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ മതിയായിരുന്നു, കാല് കൈട്ട് വലിച്ചാലും ആകെ കൂടി ഇറങ്ങാറാകുന്ന പോലത്തിൽ. അങ്ങനെയുള്ള ആ ഇരുത്തം അത് ശരിയല്ല. അയാളെ വേദനിപ്പിക്കാതെ ഇഫ്തിറാഷിന്റെ ഇരുത്താണെങ്കിലും ഇരിക്കും. വേറെ ഒന്ന്, ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ ചുണ്ടനയ്ക്ക് ഓതൽ നിർബന്ധമാണോ? മനസ്സിൽ ചൊല്ലിയാൽ നമസ്കാരം ശരിയാകുമോ? അത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. മനസ്സിൽ പറയേണ്ടുന്ന ഘട്ടം അത് നമ്മൾ പറഞ്ഞു ഒന്നിനും കഴിയാത്ത അവസ്ഥയാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമസ്കാരത്തിൽ ഭാഗവാക്കാകണം. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ഒച്ച പുറത്തേക്ക് വന്നില്ലെങ്കിലും നാവുകൾ, ചുണ്ടുകൾ ഇതെല്ലാം നമസ്കാരത്തിൽ ഭാഗവാക്കാകുന്ന കോലത്തിൽ തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതല്ലാതെ മനസ്സിൽ ഇങ്ങനെ ചൊല്ലിയിരിക്കുന്ന കോലം അത് പൂർണ്ണമല്ല എന്ന് മനസ്സിലാക്കി. എഴുതി കിട്ടിയ ചോദ്യം ഇവിടെ തീരാണ്. ആ പിന്നെ അത്തഹിയാത്തിൽ സ്വലാത്ത് ചെല്ലണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ സ്വലാത്തിൽ ചില ആളുകൾ സയ്യിദിന മുഹമ്മദ് എന്ന് പറയലുണ്ട്, അതിന് എന്തെങ്കിലും ഉണ്ടോന്ന് തെളിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ് എന്നതിൽ സലഫികൾക്കോ സലഫു സ്വാലിഹീങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നേതാവ് എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതാണ്, അന സയ്യിദു വലദി ആദം, ആദമിന്റെ മക്കളിൽ അവരുടെ നേതാവ് ഞാനായിരിക്കും, ഖിയാമത്ത് നാളിൽ ആദ്യം പുറത്തു വരുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർഗത്തിൽ ആദ്യം നടക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ് എന്നതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തിൽ സയ്യിദിന എന്നുള്ള പദം ഇല്ല. അതുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് ചൊല്ലുക എന്നല്ലാതെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അവിടെ ഒരു സയ്യിദ് ചേർക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയാണ്. റമദാൻ 20 ശേഷം ഖിയാമുല്ലൈൽ പല പള്ളികളിലും രണ്ട് ജമാഅത്തായി നമസ്കരിക്കുന്നു. ആദ്യം തറാവീഹ് രാത്രിയിൽ ഖിയാമുല്ലൈൽ, ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം മറ്റൊരു ജമാഅത്ത് പാടില്ല എന്നും പറയുന്നു, ഏതാണ് ശരി? ഒരു ജമാഅത്തിൽ കഴിഞ്ഞ ശേഷം പള്ളിയിൽ വന്ന മറ്റൊരു ജമാഅത്തായി നമസ്കരിക്കുന്നതിനേക്കാൾ വീട്ടിൽ നമസ്കരിക്കുന്നതാണോ ഉത്തമമെന്ന്? രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, പല പള്ളികളിലും ഇപ്പോൾ റമദാനിന്റെ അവസാനത്തെ പത്തിലായി കഴിഞ്ഞപ്പോ രണ്ട് ജമാഅത്ത് രാത്രി നമസ്കാരം, ഒന്ന് തറാവീഹ് എന്ന പേരിലും മറ്റൊന്ന് ഖിയാമുല്ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ് എന്ന പേരിലും. അപ്പൊ അത് ശരിയാണോ? ഒരു പള്ളിയിൽ തന്നെ രണ്ട് ജമാഅത്ത് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് നിസ്കരിക്കല്, അതൊക്കെയാണ് അതിന്റെ സംശയത്തിന്റെ ഭാഗം. രണ്ട് നമസ്കാരവും നമ്മൾ മുമ്പ് വിശദീകരിച്ചതുപോലെ ഒരു നമസ്കാരത്തിന്റെ തന്നെ വ്യത്യസ്തങ്ങളായ പേരുകളാണ്. അതുകൊണ്ട് തറാവീഹ് നമസ്കരിച്ച ആള് വീണ്ടും ഖിയാമുല്ലൈൽ എന്ന പേരിൽ നമസ്കരിക്കുകയാണെങ്കിൽ അത് ശരിയല്ല. നേരെ മറിച്ച് ആദ്യം തറാവീഹിന്റെ സമയത്ത് നമസ്കരിക്കാതെ ഖിയാമുല്ലൈലിന് വേണ്ടി അല്ലെങ്കിൽ തഹജ്ജുദിന് വേണ്ടി ആദ്യം പോയി കിടന്നുറങ്ങേ എന്നിട്ട് പിന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, ഉത്തമമാണ്. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തരായി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവരെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഒരൊറ്റ ജമാഅത്താക്കി നമസ്കരിപ്പിച്ചത് ഹദീസുകൾ വന്ന്. എന്നിട്ട് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇതെത്ര നല്ല സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അതിനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്ക്. എന്നാൽ ഇപ്പോൾ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ അവർ മോശക്കാരല്ല, അവരിവരേക്കാൾ നല്ലവരാണ്. കാരണം എന്താ? അവർ തഹജ്ജുദിനോടോ അല്ലെങ്കിൽ തറാവീഹിനോടോ ഖിയാമുല്ലൈലിനോടോ വിരോധമുള്ളവരല്ല, മറിച്ച് അതിന്റെ ഉത്കൃഷ്ടമായ സമയം കൂടി ഒത്തുവരാൻ വേണ്ടി ഇപ്പോൾ കിടന്നുറങ്ങിയിട്ട് അതിന്റെ അവസാന സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി അവർ പോയി കിടന്നതാണ്. അതുകൊണ്ട് അവർ നല്ലവരാണ്, ഉത്തമരാണ് എന്ന് പറയുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞ് അവരെ സംഘടിപ്പിച്ചു എന്നല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് പിന്നെയാണ് പിന്നീടത്തേക്ക് നമസ്കാരം നീട്ടിവെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ടൈമിൽ നമസ്കരിക്കുന്നത് സമയത്തിന്റെ കൂടി പ്രാധാന്യവും പ്രത്യേകതയും ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് നല്ല സംഗതി തന്നെയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം നമസ്കരിച്ച ആളുകൾ അല്ല നമസ്കരിക്കേണ്ടത്, ആദ്യം നമസ്കരിച്ച ആളുകൾ അതോടുകൂടി കഴിഞ്ഞവരുടെ നമസ്കാരം പിന്നെ മറ്റേതാണ്. മറ്റ് രണ്ടാമത് വന്ന ചോദ്യം, ഒരു പള്ളിയിൽ ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ അതേ നമസ്കാരം തന്നെ, ഇപ്പൊ ഫർള് നമസ്കാരം അസർ നമ്മൾ നമസ്കാരം കഴിഞ്ഞു, ഇനി വേറെ കുറച്ച് ആളുകൾ വന്നാൽ ആ പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കണോ? പാടില്ല എന്ന് ചിലർ പറയണം, അവർ ഒറ്റക്ക് പോയി വീട്ടിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കണം, അതാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ, അതിലേതാണ് ശരി? ഈ രണ്ട് പറഞ്ഞ രണ്ട് വിഭാഗം പണ്ഡിതന്മാർക്ക് ഈ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഹദീസിന്റെ പിൻബലത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണല്ലോ നമ്മൾ പൊതുവെ നമ്മുടെ ഈ ക്ലാസിന്റെ തന്നെ ഒരു പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്, ആദ്യത്തെ ജമാഅത്തിനാണ് ഏറ്റവും പ്രാധാന്യവും പ്രതിഫലവും. ഇനി രണ്ടാമത് ഒരു ടീം അങ്ങനെ വന്നാലോ, അവർ ഒറ്റക്കല്ല നമസ്കരിക്കേണ്ടത്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവർ ജമാഅത്തായിട്ട് നമസ്കരിക്കണം. ഒന്നിൽ കൂടുതൽ ആളില്ലാഞ്ഞിട്ട് പോലും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ മറ്റൊരു സഹാബി വന്ന് നമസ്കരിക്കാൻ വരാൻ വൈകിപ്പോയി. സഹാബികളുടെ ഇടയിൽ അങ്ങനെ വൈകി ഒറ്റക്ക് വന്ന് നമസ്കരിക്കുന്ന ഘട്ടം തന്നെ വളരെ വളരെ റയറായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഒരിക്കൽ അങ്ങനെ ഒരു സഹാബി വന്ന് നമസ്കരിക്കുവാൻ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബികളോട് ചോദിക്കാൻ, ആരുണ്ട് നിങ്ങളുടെ സഹോദരന് പ്രതിഫലം നേടിക്കൊടുക്കുവാൻ, അവനുമായി ഒരു കച്ചവടം നടത്താൻ എന്ന് ചോദിച്ചിട്ട് നമസ്കാരം കഴിഞ്ഞ പറവ് നമസ്കാരം കഴിഞ്ഞു പോയൊരു സഹാബിയെ വീണ്ടും മറ്റൊരു ജമാഅത്തിന് നേതൃത്വം കൊടുക്കുവാനും ആ സഹാബിക്ക് ഒറ്റതക്ക് നമസ്കരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു? സൗകര്യമുണ്ടാക്കി കൊടുത്ത് രണ്ടുപേർക്കും കൂടി പ്രതിഫലത്തിൽ പാർട്ടിസിപ്പേഷൻ കിട്ടുന്ന പോലത്തിൽ ഒരു മാതൃക കാണിച്ച രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അതല്ലാതെ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേകം തെളിവൊന്നുമില്ല. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇമാം തിർമിദി ഇപ്രകാരം പ്രത്യേകം ഹെഡിങ് കൊടുത്തിട്ട് തന്നെ പറയണം. ഒരു ജമാഅത്ത് നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അതേ ജമാഅത്ത് വീണ്ടും മടക്കി ആ പള്ളിയിൽ നമസ്കരിക്കാൻ പറ്റുമോ, പറ്റുമെന്നതിന് തെളിവായി അദ്ദേഹം കൊടുക്കുന്ന ഹദീസ് ഇതാണ്. ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞ് വേറെയും ഫുഖഹാക്കളെ, ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ കാണാൻ കഴിയും. ആദ്യത്തെ കൈകൾ ഉയർത്തേണ്ടത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രീതിയാണ്. നമസ്കാരത്തിൽ കൈകൾ ഉയർത്തേണ്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ സന്ദർഭങ്ങൾ, ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, കൈകൾ ഉയർത്തണം രണ്ടും. പിന്നെ റുക്കുഴയിലേക്ക് പോകുമ്പോൾ മൂന്നാമതായിട്ടുള്ളത് ഇഅ്തിദാലിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ. ഈ മൂന്ന് സന്ദർഭങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ടുന്ന ഓരോ റക്അത്തിലും വരുന്നതാണ്. എന്നാൽ പിന്നീട് വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം അഥവാ രണ്ട് റക്അത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ അഴിച്ച് ഉയർത്തിക്കെട്ടുമായിരുന്നു. ഇതല്ലാത്ത ഒറ്റ റക്അത്തുകളിൽ നിന്ന് വരാണെങ്കിൽ, അതായത് ഒരു റക്അത്ത് പൂർത്തിയായിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരാണെങ്കിൽ പ്രത്യേകിച്ച് കൈകൾ ഉയർത്തേണ്ടതില്ല. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രബലമായ രീതിയിൽ പറയുമ്പോൾ രണ്ട് റക്അത്തുള്ള നമസ്കാരത്തിൽ അപ്പൊ എത്ര കൈ ഉയർത്തൽ വരും? ആദ്യത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഒന്ന്, റുക്കുഉവിന്റെ ഒന്ന്, ഇഅ്തിദാലിന്റെ ഒന്ന്. പിന്നെ അദ്ദേഹം സുജൂദിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ പ്രത്യേകം കൈ ഉയർത്തേണ്ടതില്ല. റുക്കുഉവിലേക്ക് പോകുമ്പോൾ ഉയർത്തണം, ഇഅ്തിദാലിൽ ഉയർത്തണം. അഞ്ച് ഘട്ടങ്ങളിലാണ്, അഞ്ച് പ്രാവശ്യമാണ് അയാൾ ഉയർത്തേണ്ടത്. എന്നാൽ മൂന്ന് റക്അത്തുള്ള നമസ്കാരമാണെങ്കിലോ അഞ്ചിന്റെ കൂടെ ഒരു മൂന്നും കൂടി കൂട്ടേണ്ടി വരും എന്നർത്ഥം. കാരണം അത്തഹിയാത്തിന് ശേഷം എഴുന്നേറ്റ് വരുമ്പോൾ ഒന്നുകൂടി വരും, അപ്പൊ ആറായി, പിന്നെ റുക്കുഉ, ഇഅ്തിദാല്, അങ്ങനെ എട്ട് പ്രാവശ്യം. ഈ രീതിയിലാണ് കൈകൾ ഉയർത്തേണ്ടതിന്റെ പ്രധാനമായ ഭാഗങ്ങൾ. നമസ്കാരത്തിൽ പുരുഷന്മാരുടെ തോള് മറക്കലിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അത് നമസ്കാരത്തിന്റെ നമ്മള് കർമ്മങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ വിഷയത്തിൽ ഇന്ന് വന്നത്. വസ്ത്രധാരണത്തിന്റെ വേറെ കുറെ ഭാഗങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ പറയേണ്ട ഒന്നാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തോള് മറച്ച് മറയാത്ത രീതിയിൽ നമസ്കരിക്കുന്ന നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പല ആളുകളും തല മറക്കാൻ വെമ്പൽ കൊള്ളുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. തോള് മറച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നാടൻ മുണ്ട് തോർത്തു മുണ്ടാ കൊടുത്താണ് നമസ്കരിക്കുന്നതെങ്കിൽ തലയിൽ എന്തെങ്കിലും വെച്ചോളണമെന്നാണ് ആളുകളുടെ വെപ്പ്. അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയല്ല. തല മറക്കൽ ഓരോരുത്തരുടെ ഈ നാട്ടാചാരം അനുസരിച്ച് ചെയ്യുന്ന രീതിയാണ്. ജാഹിലി അറേബ്യൻ സമ്പ്രദായങ്ങളിൽ തലപ്പാവ് അവരുടെ ഒരു വസ്ത്രശീലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരൊറ്റ ഹദീസും സഹീഹായി വന്നിട്ടില്ല. എന്നാൽ തോള് മറക്കാതെ നമസ്കരിക്കുന്നതിനെ വിരോധിക്കുകയും അതിനെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തോള് മറക്കാനായിരിക്കണം. എന്തെങ്കിലും ഒരു മുണ്ട് തോളിലിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഡ്രസ്, ഷർട്ടോ ബനിയൻ എന്താണെങ്കിലും തോള് മറയുന്ന പോലത്തിലായിരിക്കണം പുരുഷന്മാർ വസ്ത്രം ധരിക്കേണ്ടത്. പള്ളികളിലെ രണ്ടാം ജമാഅത്തിനെ കുറിച്ച് 2000 ജനുവരിയിൽ അൽമനാറിൽ നമ്മുടെ ഫദൽഹക്ക് സുല്ലമി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് ഇപ്പം നേരത്തെ പറഞ്ഞതിന് എതിരാവില്ല എന്നുള്ള നിലക്കായിരിക്കാം ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിൽ പറയുന്നത് ആദ്യ നമസ്കാരം ഒരു ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അതേ നമസ്കാരം വീണ്ടും പള്ളിയിൽ നടക്കുകയാണെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. നേരത്തെ ചോദ്യത്തിൽ വന്നതുപോലെ ഒറ്റക്കൊറ്റക്കാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ വിഷയം ഇത് വന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് നിരന്തരം ഈ ലേഖനം വന്നതിന് ശേഷം 2001 കുറെ ചോദ്യങ്ങളും കത്തുകളും വന്നതിന്റെ തൊട്ടടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ തെളിവും കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ
അങ്ങനെ രണ്ടാമത് നമസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതാണ് ഉത്തമം എന്നുകൂടി മനസ്സിലാക്കാം. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന റുക്കൂഇലും ഇങ്ങനെ വബിഹംദിഹി ചേർത്തുകൊണ്ടുള്ള പ്രാർത്ഥന റിപ്പോർട്ടുകൾ, അത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഗ്രന്ഥത്തിന്റെ കർത്താവ്, അത് വളരെയധികം ഹദീസിൽ പാണ്ഡിത്യമുള്ള ആളായതിനാൽ അദ്ദേഹം വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാണെന്ന്, സഹിഹാണെന്ന്. ഇനി നമുക്ക് സ്വീകരിക്കാനുള്ളത് പല റിപ്പോർട്ടുകളും ഒറ്റപ്പെട്ട റിപ്പോർട്ടുകളും നമ്മുടേതായ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് അത് പരിശോധിക്കുമ്പോൾ ദുർബലങ്ങളാണ് എന്ന് കാണാൻ കഴിയും. എന്നാൽ അദ്ദേഹം ഹദീസ് വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ള അയാളായതിനാൽ ഒരു റൂട്ട് മാത്രമല്ല അദ്ദേഹം നോക്കാം, വ്യത്യസ്തങ്ങളായ ഹദീസുകൾ ശേഖരിച്ചു വെച്ചിട്ട് അത് ഹദീസിന്റെ മറ്റൊരു ഭാഗം തന്നെയാണ്, ഹദീസ് പഠനത്തിന്റെ നിദാന ശാസ്ത്രത്തിലെ ഒരു ഭാഗം തന്നെയാണ്. ഒരു കേവലം ഒരു സനദ് ഒരൊറ്റ ഹദീസ് മാത്രം നോക്കിയിട്ട് അത് ലൈഫ് എന്ന് പറയാൻ നിൽക്കാതെ ആ ഹദീസ് വന്ന എല്ലാ റൂട്ടുകളും കളക്ട് ചെയ്തിട്ട് അതിനെ ആസ്പദമാക്കിയുള്ള പഠനം അങ്ങനെ പണ്ഡിതന്മാർ നടത്താറുണ്ട്. അതിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകൾക്ക് അതിന് കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ ഒറ്റ നോക്കിയിട്ട് ഹദീസിൽ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ട് ലൈഫാണെന്ന് പറയും. ആ ഒരു രീതിയേക്കാൾ സൂക്ഷ്മമായ രീതിയാണ് നേരത്തെ പറഞ്ഞ നല്ല കെൽപ്പുള്ള കഴിവുള്ള പണ്ഡിതന്മാർ നടത്താറ്. അപ്പൊ നമുക്ക് സംശയമുണ്ടെങ്കിൽ അഭിഹംദിഹി എന്നുണ്ടോ ഇല്ലേ, അപ്പൊ ആ സംശയമുള്ളത് മാറ്റി നിർത്തിയിട്ട് ഉറപ്പുള്ളതെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്, സംശയത്തെ നീ ഒഴിവാക്കിയതിനു ശേഷം ഉറപ്പുള്ളതെടുക്കാം. നിനക്ക് സംശയമുണ്ടാക്കുന്ന ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിനെ നീ മാറ്റി നിർത്തിയിട്ട് സംശയമില്ലാത്ത ഉറപ്പുള്ളതെടുത്തോ. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല, ഈ രണ്ട് പ്രാർത്ഥന റുക്കുഇലും സുജൂദിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി, ഈ രണ്ട് പ്രാർത്ഥനയുടെയും ആശയം വരുന്ന മറ്റു പ്രാർത്ഥന റുക്കുഇലും സുജൂദിലും ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അപ്പൊ അത് സ്വീകരിച്ചാൽ മതി. നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ഇനി സംശയമുള്ളത് തന്നെ എടുക്കാൻ നിൽക്കണ്ട, ഉറപ്പുള്ളത് എടുക്കാം. അപ്പൊ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം ഏത് സമയത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ജമാഅത്തായി നമസ്കരിച്ചത് ഏത് സമയത്താണ്? അത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്നതാണ്. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ആളുടെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവും നൈ ഖിയാമുല്ലൈലിന്റെ അല്ലെങ്കിൽ രാത്രി നമസ്കാരത്തിന്റെ ടൈമും ഇഷാ നമസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം സുബ്ഹ് നമസ്കാരത്തിന്റെ സുന്നത്തിന് മുമ്പുള്ള സമയത്താണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിർവഹിക്കാം. അതിൽ ഏറ്റവും ഉത്തമം ആ സമയത്തിന്റെ കൂടി പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ പിന്തിക്കലാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നമസ്കരിച്ചത് ഇഷായനോട് ഏതായാലും തൊട്ടുടനെയല്ല, കാരണം സഹാബികളൊക്കെ വീട്ടിൽ പോയിട്ട് വിവരം അറിഞ്ഞ് പിന്നെ വരാം, ഹദീസിന്റെ രീതി അങ്ങനെ. എന്നിട്ട് രാത്രിയുടെ പകുതി വരെയും നമസ്കരിച്ചു, പിന്നെ ഒരു ദിവസം രാത്രിയുടെ 1/3 നമസ്കരിച്ചു. അങ്ങനെയൊക്കെ രാത്രിയുടെ നട്ട് ഏറ്റവും മധ്യത്തിൽ വരുന്ന അല്ലെങ്കിൽ രാത്രിയുടെ ഏറ്റവും എല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു സമയത്താണ് സംഭവം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞ ഹദീസുകളുണ്ട്. യൻസിലു റബ്ബുന തബാറക വതആല, നമ്മുടെ നാഥനായ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഹീന യബ്ഖ സുലുസുല്ലൈൽ, രാത്രിയുടെ അവസാനത്തെ 1/3 അവശേഷിക്കുന്ന ആ സന്ദർഭം അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനും സ്വീകരിക്കുവാനും പ്രത്യേകം സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതേപോലെ സൂറത്ത് ആലി ഇംറാൻ 3-ാമത്തെ അധ്യായം, അതിൽ വിശ്വാസികളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അത്താഴ സമയത്ത്, നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ അത്താഴം കഴിക്കുന്ന ആ സമയത്ത് അവർ പ്രത്യേകം പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്നവരാണ് എന്ന ഒരു പരാമർശം. അപ്പൊ ആ സമയത്തിന്റെ പ്രാധാന്യവും മഹത്വവുമാണ് അതൊക്കെ അറിയിക്കുന്നത്. അതുകൊണ്ട് ആ സമയം കൂടുതൽ ഉത്തമമാണ് എന്നതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമസ്കാരത്തിൽ കാണാതെ പഠിച്ച് തന്നെയാണ് ഓതേണ്ടത്, അതാണ് പൊതുവെയുള്ള രീതി സഹാബത്തിന്റെയും താബിയങ്ങളുടെയും ഒക്കെ അടുക്കൽ. പിന്നെ ഒരു പ്രത്യേകമായ സാഹചര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വന്ന ഉടനെ അയാൾക്ക് അതിയൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്ക് അറിയുന്നത് ചൊല്ലി നിസ്കരിക്കാൻ അവർക്ക് തക്ബീർ തഹ്മീദ് അള്ളാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കാം. എത്രയും പെട്ടെന്ന് അയാൾ പിക്കപ്പ് ചെയ്തെടുക്കണം, പഠിച്ച് മനസ്സിലാക്കണം.
അങ്ങനെയാണ് ഫർള് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരങ്ങൾ ദീർഘിച്ച് നമസ്കരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇഫ്ള് അധികമില്ല. എന്നിരുന്നാൽ അറിയാവുന്നത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരാൻ ഹദീസുകളിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളിൽ പലരും ചില വാചകങ്ങൾ, ചില ചെറിയ സൂറത്തുകൾ ഒരു രാത്രി നമസ്കാരം മുഴുവൻ നിരന്തരം ആവർത്തിച്ചതായൊക്കെ കാണാൻ കഴിയും. അപ്പൊ ആ രീതിയിലാണ് കൂടുതൽ നല്ലത്. ഇനി ഒരാള് നോക്കി ഓതുവാൻ അങ്ങനെ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ചെയ്താൽ ഹറാമാണ്, നിഷിദ്ധമാണെന്നൊന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല അത്. കാരണം ഖുർആൻ എത്ര കണ്ട് ബൈഹാർട്ടാക്കുവാൻ പറ്റുമോ അതാണ് നല്ലത്, അതിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇനി ഇൻഷാല്ലാ അടുത്ത ക്ലാസ് അനസ് മൗലവി എടുക്കും. ഇതുവരെയും നമ്മൾ പറഞ്ഞ സംഗതി അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഇബാദത്തുകളിൽ വന്നുപോയിട്ടുള്ള സ്കലിതങ്ങൾ അള്ളാഹു നീക്കി ഏറ്റവും നല്ല രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങളും അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഇതുമായി സഹകരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട്. അവരുടേതായ സദുദ്യമങ്ങളും നല്ല ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കും അവർക്കും അള്ളാഹു തൃപ്തിപ്പെടുന്ന മേഖലയിൽ സജീവമായി നിലകൊള്ളുവാനും അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെടുന്ന മാർഗത്തിലായിക്കൊണ്ട് മരിച്ചു പോകുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين صلى الله على نبينا محمد.